May your name Mahutpadumaragate.
May the name of our Lord be glorified.
ആദ്യത്തെ ചില നിമിഷങ്ങൾ എന്റെ സാക്ഷ്യത്തോട് ബന്ധത്തിൽ ചിലവഴിപ്പാൻ ആഗ്രഹിക്കുകയാണ്.
I would just like to spend the first few moments in connection with my testimony.
കഴിഞ്ഞ 10-17 ദിവസമായിട്ട് എന്നോട് സാക്ഷ്യം പറയാൻ യാതൊരു അനുവാദവും ഇല്ല, ഞാൻ ഇരിക്കുകയായിരുന്നു.
For the past 10-17 days I was worried that I did not have an opportunity to testify.
വറിയൊന്നും ഇല്ലായിരുന്നു.
I did not have any worry.
ഒരിക്കലൊരു മദ്യപാനിയായ വിശ്വാസി വന്ന ഒരു മദ്യപാനി പറഞ്ഞു, ഞാൻ പണ്ട് വളരെ മദ്യപിക്കുമായിരുന്നു.
Once a drunkard who later on came to become a believer, he said that he used to drink a lot earlier.
അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ ഇങ്ങനെ പറഞ്ഞു.
So the translator said like this.
ഇയാളെ പോലൊരു കുടിയാൻ വേറെ ഇല്ലായിരുന്നു.
The translator said there was not a drunkard like him.
കുടിച്ച് ഛർദ്ദിച്ച് അതി കിടക്കുമായിരുന്നു.
He used to drink and he used to vomit and he used to faint.
ഇത് ശരിക്കും സംഭവിച്ചതാ കേട്ടോ.
This is something that really happened.
എന്നെ കുറിച്ചല്ല.
Not about me.
ഒരു മർത്തോമാ പശ്ചാത്തലത്തിലാണ് എനിക്ക് ജനിച്ച് വളരുവാൻ ഇടയായി തീർന്നത്.
ഇറ്റ് വാസ് മേഡ് പോസിബിൾ ഫോർ മീ ടു ബി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മാർത്തോമൈറ്റ് ബാക്ക്ഗ്രൗണ്ട്.
ദൈവഭക്തി തെല്ലുമില്ലാത്ത ഒരു കുടുംബത്തിൽ എനിക്ക് ജനിക്കുവാൻ ഇടയായി.
ഐ വാസ് ബോൺ ഇൻ ടു എ ഫാമിലി വേർ ദർ വാസ് നോട്ട് ഈവൻ എ സ്മോൾ അയോട്ട ഓഫ് ഗോഡ് ഫിയറിംഗ്.
ബന്ധുമിത്രാദികൾ മദ്യത്തിനും അങ്ങനെയുള്ള അടിക്കും പിടിക്കും ഒക്കെ വളരെ പേര് കേട്ട ഒരു രീതിയിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു.
And the family ways were in such a manner that they were known for fights and quarrels.
എന്റെ പിതാവ്, എന്റെ വല്യപ്പച്ചൻ, എന്റെ ഉപ്പാപ്പൻ അവരൊക്കെ ലക്ഷങ്ങൾ കുടിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്.
My father, my grandfather and my uncles, they spent almost lakhs for drinking.
അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ യാക്കോബ പശ്ചാത്തലത്തിൽ നിന്നും എന്റെ മാതാവ് അവരുടെ ഭക്തിയുള്ളൊരു കുടുംബത്തിൽ നിന്നുമാണ്. അപ്പോൾ എന്റെ മാതാവ് ഈ കുടുംബത്തിലേക്ക് വന്നു.
ഇൻ സച്ച് എ ബാക്ക്ഗ്രൗണ്ട് മൈ മദർ ഹു വാസ് ഫ്രം എ ജാക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഷീ കേം ഇൻ ആഫ്റ്റർ മാരേജ്.
അപ്പോൾ ഇതിന് ചുറ്റുമുള്ളവർ ചെറുപ്പക്കാർ തെറ്റിപ്പോകുന്നത് കണ്ടുകൊണ്ട് എന്റെ മകനും ഇവരുടെ പാത പിന്തുടരുമല്ലോ എന്ന ഭയം തീർച്ചയായിട്ടും എന്റെ മാതാവിലുണ്ടായി.
ആഫ്റ്റർ ഹാവിംഗ് സീൻ ഹൗ ദ യങ്സ്റ്റേഴ്സ് ഇൻ ദ ഫാമിലി വേർ ഓൾ ഗോയിങ് അസ്ട്രേ, ഷീ വാസ് വറീഡ് അബൌട്ട് ഹർ ഓൺ സൺ.
യാതൊരു വചന പരിജ്ഞാനവും ഇല്ല എങ്കിലും ദൈവഭയവും ഭക്തിയുമുള്ള എന്റെ മാതാവ് എന്നെ ഗർഭം ധരിച്ചപ്പോൾ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ഇവൻ പ്രസവിക്കും മുമ്പേ ദൈവമേ ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചോളാം എന്ന് പറഞ്ഞു.
Though she lacked biblical knowledge, but her fear and reverence that she had while she was carrying dear brother in her womb, she prayed to the Lord that before she gave birth she needs to read the Bible completely.
ജനിച്ചതിനു ശേഷം എന്നിൽ ഒരു ദൈവഭക്തന് വേണ്ടിയ സ്വഭാവങ്ങൾ ഇല്ലായിരുന്നുവെങ്കിലും ദൈവത്തോടുള്ള സ്നേഹം എന്നിൽ എപ്പോഴും കാണാമായിരുന്നു.
After being born, though I did not have the God-fearing nature that should have been there, but I did have the love for God.
ഞാൻ ഇന്നും ഓർക്കുന്നു എന്റെ പിതാവിനോട് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നത്, ദൈവമാകാൻ എത്രാം ക്ലാസ് വരെ പഠിക്കണം.
I remember the question that I asked my father when I was in the first or the second class as to what to do to become God to which class I have to study to become God.
അപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, പഠിക്കാത്ത ഇവൻ ദൈവമാകാൻ ഇരിക്കുക. അപ്പോൾ എന്നോട് പറയുക, നൂറാം ക്ലാസ് വരെ പഠിച്ചാൽ പറ്റും.
So God said, father said that it would be possible if I studied up to the 100th class.
ഞാൻ പറഞ്ഞു, അത്രയും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ട്.
So I just said that how can I study for such a long time.
അങ്ങനെ ഇരിക്കെ എന്നിൽ കുടുംബത്തിന്റേതായിരിക്കുന്ന സ്വഭാവങ്ങൾ കണ്ടു തുടങ്ങി.
And as days progressed, the familial qualities began to manifest itself in me also.
അതേ സമയത്ത് തന്നെ ദൈവിക കാര്യങ്ങളിൽ താല്പര്യവും ഞാൻ പ്രകടിപ്പിച്ചു തുടങ്ങി.
At the same time, I also began to express an interest in godly matters.
എന്തായിരുന്നാലും ഒരു 9th ക്ലാസിന്റെ സമയത്ത് ഒരു കൺവെൻഷനിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്കിടയായി.
Whatever it may be, when I was studying in the 9th standard, I attended a convention and there I accepted the Lord as my savior.
അന്നു മുതൽ എവിടെയെങ്കിലും പ്രസംഗമോ എന്തെങ്കിലും ഒരു പ്രയർ മീറ്റിംഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര ദൂരം വേണേലും സൈക്കിളിൽ ഔട്ടി പോയി പങ്കെടുക്കുന്ന ഒരു രീതി എന്നിലുണ്ടായി.
From that day onwards, whenever there was an occasion of a prayer meeting or a convention, I would take the trouble of cycling to that place and attending that meeting.
അങ്ങനെ 12th ഞാൻ പത്തനാപുരത്തായിരുന്നു എന്റെ പഠനം മുഴുവനും. അപ്പോൾ 12th കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബമായിട്ട് കോട്ടയത്തോട്ട് മാറുവാനിടയായി.
My whole schooling was in Pathanapuram and when I finished my 12th, we shifted as a family to Kottayam.
അങ്ങനെ 1990 എനിക്ക് നേവിയിൽ ഒരു ജോലി ലഭിക്കുന്നു.
And it was like this in 1990 that I got a service in the Navy.
92-93 ആയപ്പോൾ വളരെ ശക്തമായി ദൈവാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ തുടരുവാനുള്ള ആഗ്രഹം, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വ്യക്തിപരമായി തുടരുവാനുള്ള കാര്യമായ ആഗ്രഹം എന്നിലുണ്ടായി.
Around 92-93 I felt that a deep desire to continue in close fellowship with the Spirit of the Lord.
എന്നാൽ അതിനെ തടസ്സമായി എപ്പോഴും ആത്മാവ് ഓർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു സ്നാനം.
The spirit was always reminding me that the hindrance towards that was the matter of baptism.
അപ്പോൾ അത് ഒന്ന് മനസ്സിൽ നിന്ന് മാറ്റി വീണ്ടും ദൈവസന്നിധി ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിങ്ങനെ കൂടെ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചുകൊണ്ടേയിരുന്നു.
So whenever I used to try to remove that subject from my mind and sit in the presence of the Lord, the spirit always reminded me of that necessity.
ഈ ഒരു സമയം എന്ന് പറയുന്നത് യാതൊരു സഭകളുമായി ബന്ധമില്ലാത്ത ആംഡ് ഫോഴ്സസ് സ്പോർട്സ് കോളേജ് എന്ന് പറയുന്ന FMC എന്ന് പറയുന്ന പൂനെയിലെ ഒരു സ്ഥലത്താണ് ഈ സംഭവങ്ങളെല്ലാം.
All these were happening in a place in Pune when I was with the Armed Forces Sports College where there was no chance to have fellowship with any of the churches.
അങ്ങനെ ഒരു താല്പര്യവും എന്നില്ല, എനിക്കും ദൈവവും മാത്രമുള്ള സമയങ്ങളായിരുന്നു.
And not only that, I did not have such a desire. I only spent the time between myself and God.
ഒരു ദിവസം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ പ്രാവശ്യം ലീവിന് പോകുമ്പോൾ ഞാൻ സ്നാനപ്പെട്ടോളാമേ എന്ന് പറയുകയാണ്.
One day I happened to say to the Lord that when I go for my vacation, I will take baptism.
അങ്ങനെ പറയുകയും അതിഭയങ്കരമായിരിക്കുന്ന സന്തോഷത്തിന്റെ കുത്തൊഴുക്ക് മാസങ്ങൾ പറഞ്ഞതേ ഉള്ളൂ, സ്നാനപ്പെട്ടൊന്നുമില്ല, എങ്ങനെ സ്നാനപ്പെടുമെന്നോ എവിടെ പോകുന്നോ ഒരു പ്ലാനും ഇല്ല. പക്ഷെ ഇതൊരു വലിയ അനുഭവമാ. ഒരു 2-3 മാസത്തേക്ക് വെറും സന്തോഷം, ഒരു കാരണവുമില്ല അതിന് പുറകിൽ.
After I just mentioned this to the Lord, I did not prepare for baptism or do anything towards it, but just having said that matter to the Lord, I experienced inexplicable joy for almost 2 or 3 years.
3 months. അപ്പോൾ ഞാൻ ലീവിന് നാട്ടിൽ പോയി.
And then I went for my vacation to my hometown.
വളരെ വളരെ യാദൃശ്ചികമായി ആദ്യമായി ഞാൻ കുര്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു സുവിശേഷകനെ വളരെ യാദൃശ്ചികമായി പരിചയപ്പെടാനിടയായി.
And very accidentally I happened to meet an evangelist in കുര്യന്നൂർ.
അപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞതൊക്കെ ഞാൻ മറന്നു.
And by the time I had forgotten my commitment to the Lord.
അപ്പോൾ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഒരു കുര്യന്നൂർ സഭയിലെ സുവിശേഷകനായിരുന്നു.
While I was speaking to this brother who was an evangelist in കുര്യന്നൂർ church.
അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു സ്നാനമുണ്ട്, മോൻ കാണാൻ വരുന്നു.
He just told that there is a baptism taking place here. Would you like to come and see it?
അപ്പം എന്റെ കുടുംബവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്ന, ഒരു അകന്ന ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എന്റെ കുടുംബത്തെ അറിയാവുന്നതുകൊണ്ട് വളരെ പേടിച്ച് പേടിച്ചാണ് എന്നോട് ഇത് പറയുന്നത്.
And this brother had a very distant relation with my family, though I did not know that. And because he knew our family background, it was with much fear he presented this matter.
അപ്പോഴാണ് ഞാൻ പറയുന്നത്, അയ്യോ എനിക്കും സ്നാനപ്പെടണമായിരുന്നു.
It was then that I told him to the evangelist that I also need to be baptized.
അദ്ദേഹം എന്നോട് വേണ്ടെന്നും പറയാൻ മേല, വേണമെന്നും പറയാൻ മേല, അവന് പറഞ്ഞു, നീ എന്തായാലും വാ എന്നിങ്ങനെ പറഞ്ഞങ്ങ് നിർത്തി.
But it became a situation where he could neither say yes or no to me, but he just asked me to come and see.
ഞാൻ എന്ത് ചെയ്തു, ഞായറാഴ്ച രാവിലെ ആയിരുന്നു സ്നാനം. വീട്ടുകാരോടൊന്നും പറയാതെ ഇച്ചിരി തുണിയൊക്കെ എടുത്ത് ഞാൻ ശനിയാഴ്ച രാത്രി വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്നാനപ്പെടാനായിട്ടൊക്കെ ചെന്നു.
Sunday morning was the baptism and without telling my household, I just arranged for some extra clothes and I went to his house on Saturday night.
എന്നെ കണ്ടപ്പോൾ അദ്ദേഹം ആകെ വിളറി വിളിക്കുവാൻ തുടങ്ങി, കാരണം സ്ഥാനപ്പെടുത്താൻ പറ്റുകയല്ലോ.
And when he just saw me, he was completely surprised and he was withered and he was worried about my baptism.
அப்ப என்னை ഒന്ന് പേടിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചത് ഇങ്ങനെയാണ്, എടാ സ്നാനപ്പെടണമെങ്കിൽ സാക്ഷി ഒക്കെ പറയേണ്ടി വരും.
And he just try to frighten me by saying that if you want to be baptized you ought to testify.
ഞാൻ മാർത്തോമയിൽ ഒത്തിരി സാക്ഷി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനെന്താ ഞാൻ പറയാവല്ലോ.
Because I had mentioned my testimony several times in the Marthomai church, I was not afraid and I said I will testify.
അപ്പം പുള്ളി രക്ഷപ്പെടാനായിട്ട് മൂപ്പന്മാരുടെ അടുക്കൽ ചെന്നു.
And in order to find an escape route he went to the elder.
തടിയൂരിലാണ് അപ്പോൾ സ്നാനം നടക്കുന്നത്.
The baptism was taking place in the church at തടിയൂർ.
മൂപ്പൻ പറഞ്ഞു, ഞാൻ ഒരു വലിയ വിഷമസന്ധിയിലാണ്, ഇങ്ങനെ ഒരു പയ്യം വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണം.
He said that to the elders that I am in a very difficult situation. A young person has come to me with a request for baptism. What should I do?
അന്നേരം മൂപ്പന്മാര് പറഞ്ഞു, അവൻ എന്തായാലും സാക്ഷ്യം പറയട്ടെ, പിന്നെ നമുക്ക് നോക്കാം.
The elder said, let him go ahead and tell his testimony and then we will see.
സാക്ഷ്യം പറഞ്ഞു.
I testified before the church.
സഭ ഒന്നടങ്കം ഇവനെ ആറ് വെള്ളം വിളക്കും എന്നുള്ള നിലയിൽ റെസ്പോണ്ട് ചെയ്യാനിടയായി.
And the church as a whole, as one man, they came to the opinion as to who could deny water for a baptism.
അന്ന് സ്നാനത്തിനുള്ള സമ്മതം മാത്രമല്ല, അന്ന് ഒരു 19-20 വയസ്സേ ഉള്ളൂ, പ്രപ്പോസലും വന്നു.
It was not only a fulfillment of the baptism itself, but it was also I received a proposal for the marriage also.
I didn't receive, they brought it.
They brought it.
ബ്രദർഗാർ ഒരു കാര്യ. ഓക്കെ, അത് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ അന്ന് സ്നാനപ്പെട്ടു. ആദ്യമായി തടിയൂരിൽ ഞാൻ ആരാധിച്ചു. അങ്ങനെ ഞാൻ പോകാൻ തയ്യാറാവുകയാണ്.
I got baptized and I worshiped the Lord first time and Thadiyur, and I was getting ready to go.
അപ്പോൾ സുവിശേഷം പറയുകയാണ്, ഞാനും കൂടെ വരാം.
And the evangelist is telling that he will accompany me.
ഞാൻ പറഞ്ഞു, ഞാൻ തന്നെത്താൻ വന്നതല്ല, തന്നെത്താൻ പോയിക്കോളാം.
I said I came alone and I will also depart alone.
ഇല്ലില്ല, ഞാനും കൂടെ വരാം.
But he insisted that he will join me.
കാരണം എനിക്ക് സഭയോട് യാതൊരു താല്പര്യവുമില്ല.
Because I had no desire to the church in itself.
എനിക്ക് ദൈവത്തോട് മാത്രമേ താല്പര്യമുള്ളൂ.
I had desire only to God in person.
എനിക്ക് മാർത്തോമയോട് വെറുപ്പുമില്ല, ബ്രദറിനോട് സ്നേഹവുമില്ല.
I did not have hatred toward the Marthomites. Neither did I have any attraction to the brethren.
എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് യേശുക്രിസ്തു മാത്രം.
It was the Lord Jesus Christ only who died for me on the cross.
സ്നാനപ്പെട്ടത് അവനോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി.
And I got baptized to have fellowship with him.
അപ്പോൾ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാനുള്ള ധൈര്യം ഇദ്ദേഹത്തിനില്ല, കാരണം കുടുംബ പശ്ചാത്തലം അറിയാം.
But this evangelist did not have the courage to bring me and back to the family because he knew my background.
അതൊന്നും പറയാതെ എന്റെ കൂടെ ബസ്സിൽ കയറി അദ്ദേഹം.
And without mentioning all these things, he accompanied me in the bus.
യാത്രയിലെ മുഴുവൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, എന്തിനാണോ ഈ മനുഷ്യൻ എന്റെ കൂടെ വരുന്നത്.
Throughout the journey, I was always wondering why this person is coming with me.
എന്തായാലും ആട്ടൊരു കൂട്ടായല്ലോ എന്ന് ഞാനും കരുതി.
And then again, I consoled myself, whatever be the reason, he is going to be a friend to me.
എന്നാൽ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. അദ്ദേഹം എന്നെ പിടിച്ച് ഇടയ്ക്ക് ഒരിടത്ത് ഇറക്കി, ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്ത്.
ബട്ട് ബിഫോർ റീച്ചിങ് ദി ഹൗസ് ഹിസ് മാനർ ചേഞ്ച് ആൻഡ് ഹി മേഡ് മീ ടു ഗെറ്റ് ഡൗൺ അറ്റ് ചുങ്കം.
എന്നിട്ട് പറഞ്ഞു, ഒരു ഉപദേശിയെ കാണാനുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം.
ആൻഡ് ദെൻ ഹി സെഡ് ദാറ്റ് വി നീഡ് ടു മീറ്റ് എ ടീച്ചർ, ബൈബിൾ ടീച്ചർ, വിൽ ഗോ ദേർ.
അങ്ങനെ ഞങ്ങൾ വിടി മത്തായച്ചൻ അപ്പച്ചന്റെ വീട്ടിലേക്ക് കയറി.
Thus we went to the house of വിടി മത്തായ അങ്കിൾ.
അപ്പച്ചനുമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് എന്തോ ബന്ധമുണ്ട്, ഇപ്പോഴും എനിക്ക് എന്തോ അറിഞ്ഞുകൂടാ.
We have some kind of a distant relation, even now I do not know what that relation is.
അപ്പച്ചനോട് ഇദ്ദേഹം കാര്യമൊക്കെ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇവനുമായിട്ട്, ഞാൻ എന്റെ കാര്യം പോക്കാ, അതുകൊണ്ട് അപ്പച്ചൻ എങ്ങനെയും സഹായിക്കണം. അപ്പച്ചൻ പറഞ്ഞു, ഡോണ്ട് വറി, ഐ വിൽ ടേക്ക്.
ഹി മെൻഷൻഡ് ടു അപ്പച്ചൻ അബൌട്ട് ഹിസ് ഡിഫിക്കൽട്ടി ടു ടേക്ക് ബ്രദർ ബാക്ക് ടു ഹിസ് ഹോം, ആൻഡ് അപ്പച്ചൻ ടുക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി.
ഇതൊന്നും എന്റെ മുന്നിൽ വെച്ചല്ല, സംഗതിയൊക്കെ പുറകെ കൂടെ നടക്കുക.
ഇറ്റ് വാസ് നോട്ട് ഹാപ്പനിങ് വൈൽ ഐ വാസ് ഇൻ മൈ പ്രസൻസ്, ഇറ്റ് വാസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ ഡോർ.
അപ്പൊ ഞാൻ ഇതെല്ലാം വണ്ടർ അടിക്കുക, ചേട്ടാ അവിടെ നിന്ന് ഇവിടം വരെ ഒളയെ കൊണ്ടുവന്നു, പിന്നെ ഒരു അപ്പച്ചനെ പിടിച്ചോണ്ട് എന്നെ വീണ്ടും കൊണ്ടുവന്നു, എന്തായാലും അപ്പച്ചൻ എന്നെ കാറെ പിടിച്ചോണ്ട് വീട്ടിൽ ചെന്നു.
ഐ വാസ് വണ്ടറിങ് ഓൾ അലോങ് ടിൽ ചുങ്കം ഹി ബ്രോട്ട് മീ, ആൻഡ് നൗ ഹി ഈസ് മേക്കിംഗ് മീ ടു ഗോ വിത്ത് അപ്പച്ചൻ. എന്തൊക്കെ
എന്തായാലും അപ്പച്ചൻ വളരെ ടെക്നിക്കലി എന്നെ അവിടെ അങ്ങ് ഏൽപ്പിച്ചു. സ്നാനത്തിന്റെ കാര്യമൊന്നും മിണ്ടിയില്ല.
ബട്ട് വിത്ത് മച്ച് ഇൻ എ ടെക്നിക്കൽ മാനർ അപ്പച്ചൻ ഹി ഹാൻഡഡ് മീ ഓവർ ടു ദ ഫാമിലി. ഹി ഡിഡ് നോട്ട് മെൻഷൻ അബൌട്ട് ദ ബാപ്റ്റിസം.
ആ ബന്ധമൊക്കെ അപ്പച്ചൻ അറിയാമായിരുന്നു, അപ്പൊ അതൊക്കെ അവർ സ്ഥാപിച്ചു.
ഹി വിജയപത്ത അങ്കിൾ ഹി ന്യൂ ദ റിലേഷൻ ആൻഡ് ഹി എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ.
അങ്ങനെ ഞാൻ ഐമനം സഭയോട് ചേർന്ന് ആരാധിപ്പാൻ തുടങ്ങി.
ആൻഡ് ദസ് ഐ ബിഗാൻ ടു വർഷിപ്പ് ദ ലോർഡ് അലോങ് വിത്ത് ഐമനം അസംബ്ലി.
ഒരു ദിവസം മൂപ്പന്മാരെല്ലാവരും കൂടെ വീട്ടിൽ കയറി വന്നു.
വൺ ഡേ ഓൾ ദി എൽഡേഴ്സ് ദേ came to my house.
അവര് നോക്കിയപ്പോ സുവിശേഷം പറഞ്ഞില്ല, രക്ഷിക്കപ്പെടുത്തന്നെ വന്നില്ല, സ്നാനം പഠിപ്പിക്കുന്ന എല്ലാം റെഡിമെയ്ഡ് ഷർട്ട് പോലെ ആളെയും കിട്ടി.
When they saw, they did not have to spread the gospel, they did not have to baptize me, just in a ready-made manner this brother was added to the assembly.
അപ്പം അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ പിതാവിന്റെ മുന്നിൽ വെച്ചൊരു ചോദ്യം, മോൻ എങ്ങനെ സ്നാനപ്പെട്ടെന്ന്.
With much joy they came after 2 or 3 weeks to my house, and in the presence of my father they put forward this question, how did son get baptized?
And we are in the snanam ayirunnu.
That day I experienced the baptism of sweat.
And the pidava aga shock aayittu nikkiya.
My father was shocked when he heard this.
Avarude njan parnju എന്റെ പിതാവിനോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരും ഷോക്കിൽ നിന്നു.
And when I mentioned that I did not mention this matter to my father, the elders were also shocked.
Anyway, അത് കഴിഞ്ഞിട്ട് വളരെ ഉരസലുകളുള്ള ദിവസങ്ങൾ മുമ്പോട്ട് നീങ്ങി വീട്ടിൽ.
And then after that I had to spend days in the house with much friction.
ആഭരണമണിയാത്ത ഒരു പെണ്ണ് ഈ വീട്ടിൽ കയറുകയില്ല എന്ന് പലവട്ടം മദ്യപിച്ച് എന്റെ പിതാവ് പറയുവാനിടയായി.
Several times my father while he was drunk he said that a girl who does not wear ornaments shall not put her feet into the home.
എന്നാൽ ബൈബിൾ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ എന്റെ പിതാവിന് ഇഷ്ടമായിരുന്നു.
But my father was favorable to attend the Bible classes.
ആ ക്ലാസുകളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഡാഡി തന്നെ എൻ്റെ ഫാദർ തന്നെ കാണുകയും താല്പര്യപ്പെടുകയും എനിക്ക് വേണ്ടി ആലോചിക്കുകയും ചെയ്തത് ഇന്നും ഞങ്ങൾക്ക് കുടുംബമായിട്ട് ആർക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യമായിട്ടിരിക്കുന്നു.
And during those Bible classes, father himself, sought out sister and he arranged for the marriage, and how that happened is still a mystery even amongst us.
മുമ്പോട്ട് വരുവാനും വേർപെടുവാനും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ,
if there is anybody who is here finding it difficult to come forward and be separated,
എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന തീരുമാനവും എന്റെ ഗ്രാൻഡ് മദറിനോട് പറഞ്ഞ തീരുമാനവും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.
I would like to make known here the decision that I had in my heart and the decision that I mentioned to my grandmother.
എന്റെ ഗ്രാൻഡ്മദർ പറഞ്ഞു, എല്ലാവരും ഡാഡിയെ വിഷമിപ്പിച്ചു, നീയും അത് ചെയ്യാൻ പോവുകയാണോ എന്ന് ചോദിച്ചു.
My grandmother mentioned like this to me, everyone displeased and saddened, father, are you also going on the same way?
ഞാൻ എന്റെ ഗ്രാൻഡ്മദറോട് പറഞ്ഞു, ഞാൻ ഡാഡിക്ക് വിരോധമായി പോവുകയില്ല എന്ന് വെച്ച് ഞാൻ ദൈവത്തിന് വിരോധമായും പോവുകയില്ല.
I told my grandmother that I will not go against my father, but at the same time I will also not go against my God.
ഞാൻ വിചാരിച്ചു ഒരു 10-50 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക്, 50 വയസ്സൊക്കെ ആകുമ്പോൾ കെട്ടാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്.
I was just thinking that when I become older, maybe around 50, I could enter into marriage.
എന്നാൽ ഒരു മലയാളികൾക്ക് ചേരാത്ത വിധത്തിൽ വളരെ നേരത്തെ 25-ാമത്തെ വയസ്സിൽ ആരെങ്കിലും 25 വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിലും കൈ പൊക്കത്തില്ല, പിന്നെന്ത് ചെയ്യാൻ. ഓക്കേ, അങ്ങനെ വിവാഹം കഴിപ്പാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് വെറും 40 വയസ്സുള്ള എനിക്ക് ദൈവകൃപയാൽ 9-ലും 8-ലും പഠിക്കുന്ന 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു.
Contrary to the practice that is prevalent among the Malayalis, I got married at 25, very early, and now I am 40 and God has blessed me with 2 children, studying one in the 9th and the other in the 8th.
എന്റെ ഭാര്യയുടെ പേര് മേഴ്സി, ഇവിടെ പഠിപ്പിച്ച അല്ലെങ്കിൽ ശുശ്രൂഷിച്ച അജോയ് ടി മാത്യുടെ പെങ്ങളാണ്.
My wife's name is Mercy, she is the sister of the brother who ministered here, Ajoy T. Matthew.
Ajoy T. Matthew ഇപ്പോൾ ഊറിനിൽ ഉണ്ടെങ്കിലും ഇതിനു മുമ്പ് ലക്നൌവിൽ 17 വർഷത്തിന് മേളിൽ സുവിശേഷ വേല ചെയ്ത വ്യക്തിയാണ്.
Ajoy T. Matthew, he is presently working in Uran, but 17 years he had ministered at Lucknow.
നേവിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഏകദേശം 7 വർഷം ഞങ്ങൾക്ക് എവിടെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പ്രാർത്ഥിപ്പാനുള്ള സാവകാശം ലഭിച്ചു.
Even while I was in the Navy, for almost 7 years, we had the opportunity to pray regarding where and how we should minister.
അങ്ങനെയാണ് അവസാനത്തെ ട്രാൻസ്ഫർ കറഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ലഭിക്കുന്നത്.
And that's how the last transfer that I got was in Karanj.
അതിന് പുറത്തുള്ള സ്ഥലമാണ് ഉറൻ.
And Uran is a place that is just at the outskirts of Karanj.
അപ്പോൾ അജോയ് ബ്രദർ പറഞ്ഞു, ഞാൻ ഒരു പുതിയ വേലസ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് യാദൃശ്ചികമായി പറയാനിടയായി.
Accidentally, Ajoy brother mentioned that he is searching for a new place to work.
അങ്ങനെ ഈ സ്ഥലം മഹാരാഷ്ട്ര വേറെ സ്റ്റേറ്റ് ആണെങ്കിലും ഈ സ്ഥലം ഞാൻ കാണിപ്പാനിടയായി.
And though Maharashtra is a different state, I happened to point out this place to him.
താൻ അത് കണ്ടു, സർവേ ഒക്കെ ചെയ്തു, താൻ മടങ്ങി ലക്നൌവിലേക്ക് പോയി.
He looked at the place, he surveyed it, and then he went back to Lucknow.
ഞാൻ പിരിയാറായ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു സർവേക്കായിട്ട് കടന്നു വന്നു.
When we were just parting, I mentioned that we did not arrive at a decision, and then he once again came for a survey.
ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ തന്നെയാണോ ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ.
I was also continuing in prayer, asked to know if it was God's will that we should continue here.
എന്തായാലും മലയാളികളുടെ ഇടയിൽ അല്ല ദൈവനെ വിളിച്ചിരിക്കുന്നതെന്ന ബോധ്യമുണ്ടായിരുന്നു.
But whatever it is, I had this understanding that it was not in a Malayali area that God had called me.
എന്തായാലും അദ്ദേഹം വീണ്ടും വന്നു, വീണ്ടും താൻ മടങ്ങിപ്പോയി.
ഹി കെയിം വൺസ് അഗൈൻ ആൻഡ് ദെൻ വെന്റ് ബാക്ക്.
വളരെ എതിർപ്പുകൾ തനിക്ക് യു പിയിൽ നിന്നും ഉണ്ടായി.
ഹി ഹാഡ് സെവറൽ കോൺഫ്രണ്ടേഷൻസ് ഇൻ യു പി.
എന്നാൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി പിരിയാൻ ചില മാസങ്ങൾ മാത്രം, 1-2 മാസങ്ങളും കൂടെ ഉള്ളൂ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയണം. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ വരികയാണ്.
സോ ഐ മെൻഷൻ ടു ഹിം ദാറ്റ് ഐ ഹാവ് ഓൺലി 2 or 3 months ടു ബി റിമൂവ്ഡ് ഫ്രം ദ സർവീസ്. Then he mentioned that he is going to come to Uran.
അങ്ങനെ ഞാൻ പിരിയുന്നതിന് ഒരു മാസമോ മറ്റോ ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഊറിനിൽ വരികയും ആ പ്രവർത്തനം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങുവാനും ഇടയായി തീർന്നു.
And when there was only 1 month left for my service, he came to Uran, and then we together started the
2005-ലെ തുടങ്ങിയ പ്രവർത്തനം മുഖാന്തരം ദൈവത്തിന്റെ വലിയ കൃപയാൽ അവന്റെ പ്രസാദത്താൽ 2 വർഷം മുമ്പ് ഒരു ചെറിയ സഭ ഉണ്ടാകുവാനിടയായി.
This ministry which started from 2005 by the goodwill and pleasure of God, 2 years back we have a church testimony.
എന്നോടും പലരും പറഞ്ഞു, ഈ സ്ഥലം നീ തിരഞ്ഞെടുക്കരുത്, ഇവിടെ ആള് കുറവാണ്, മനുഷ്യർക്ക് വരാൻ പ്രയാസം, ട്രെയിൻ ആക്സസ് ഇല്ല, പിന്നെ ഒരു കുഗ്രാമമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞത്, ദൈവം വിളിച്ചാൽ, ദൈവം പറഞ്ഞാൽ പിന്നെ വേറെ നമ്മുടെ ബുദ്ധി ഒന്നും പ്രയോഗിക്കണ്ടല്ലോ, അങ്ങനെയാണ് അവിടെ പ്രവർത്തനം തുടങ്ങുന്നത്.
Several people tried to deceive me, telling me that this is a very backward village, it is very less populated and there is no train access, but I was confident in the fact that if God did call, then he would arrange everything.
അന്നുള്ളതിന്റെ 10 മടങ്ങ് ഇന്ന് പോപ്പുലേഷൻ വർദ്ധിക്കുകയും ബോംബെയിൽ നിന്നും ഡയറക്റ്റ് ഇതിനടുത്തേക്ക് ഒരു ഒരു ബ്രിഡ്ജ് പണിയാനുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തു, കൂടാതെ ട്രെയിൻ വരാനുള്ള തീരുമാനം എടുത്തു. ചുരുക്കം പറഞ്ഞാൽ ഇപ്പം ഊറൺ ബോംബെയുടെ അല്ലെങ്കിൽ മുംബൈയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ഒരു ഒരു നോട്ടപ്പുള്ളിയാണെന്ന് പറയാം.
We see compared to those earlier times, there were so many developments that have taken place in Uran. The population has increased. There was a bridge constructed from Bombay that is coming near Uran. Even there is access by train. And now Uran is a place where the people or the Mumbaikars are looking forward to.
Rendu per ee cheriya salathu endine pravartikanam enna chodyam undayirunnu.
There was a question why two people are working together in such a small place.
Ennal vastuvathil adinte aavashyakatha ippol njangalkku manasilagunnundu. Njangal rendu perum susrushi വരായതുകൊണ്ട് പലരും വിളിക്കുമ്പോൾ ഒരാൾ ഒരാളെ ഏൽപ്പിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ മുഴുവൻ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഏൽക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് ഒരല്പമെങ്കിലും സമാധാനത്തോടെ എനിക്ക് ഇവിടെ നിൽക്കുവാനായിട്ട് കഴിയുന്നത്.
ബട്ട് ഇൻ ആൻ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ വി ആർ ഏബിൾ ടു ഫൈൻഡ് ആൻ ആൻസർ ലൈക് ദിസ് വെൻ ഐ ആം ഇൻ യുവർ മിഡ്സ്റ്റ് ബിക്കോസ് ബോത്ത് ഓഫ് അസ് ആർ മിനിസ്റ്ററിംഗ് ആൻഡ് ബോത്ത് ഓഫ് അസ് ഗെറ്റ് കോൾസ് ഫോർ മിനിസ്ട്രി ഔട്ട്സൈഡ് ആൻഡ് വെൻ വൺ ഓഫ് അസ് ഇസ് ഔട്ട്സൈഡ് ദി അദർ ബ്രദർ ഇസ് ഏബിൾ ടു ഫുള്ളി ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ദി മിനിസ്ട്രീസ്.
ചെറിയ സഭയാണ്, എല്ലാവരും കൂടെ ചേർന്നാൽ ഒരു 20-25 പേർ കാണും.
ഇറ്റ് ഇസ് എ വെരി സ്മോൾ അസംബ്ലി. ഇഫ് എവരിബഡി വേർ ടു ഗാദർ ദി ഫുൾ സ്ട്രെങ്ത് വുഡ് ബി 20-25.
ഹിന്ദിയിലാണ് ആരാധന.
വി വർഷിപ്പ് ഇൻ ഹിന്ദി.
അവിടെ പല സ്റ്റേറ്റുകളിൽ നിന്നും, ആന്ധ്ര, തമിഴ്നാട്, യു പി, ബംഗാൾ, മഹാരാഷ്ട്രയിലെ ലോക്കലൈറ്റ്സ് ആയിട്ടുള്ളവർ, ഇങ്ങനെ പലര് ചേർന്നാണ് അവിടുത്തെ കൂട്ടം.
ദി മെമ്പേഴ്സ് ഓഫ് ദി അസംബ്ലി ആർ ഫ്രം ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, ഫ്രം യു പി, ഫ്രം ആന്ധ്രാപ്രദേശ്, ഫ്രം തമിഴ്നാട്, ഫ്രം ബംഗാൾ ആൻഡ് ഓൾസോ ദി ലോക്കൽസ് ഫ്രം മഹാരാഷ്ട്ര.
ഇത്രയും നീണ്ട ഒരു സാക്ഷ്യം എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല.
Actually, I have never ever said such a long testimony.
എന്നാൽ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. ഈ ഡയറക്ഷൻ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ക്രിസ്തുവിന്റെ ഡയറക്ഷൻ എനിക്ക് ലഭിക്കത്തക്കവണ്ണം പ്രധാനമായും ഉപയോഗിക്കപ്പെട്ടത് ഫോർട്ട് അസംബ്ലിയാണ്.
The direction which I am in right now, the direction towards Christ, that vision was given to me from the fourth assembly.
ഞാൻ അതിനായിട്ട് ഞാൻ എന്നും ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും.
And I will always be thankful. I will be ever thankful to the Lord for that.
എന്നാൽ ഫോർട്ട് അസംബ്ലിയിലുള്ള എല്ലാവർക്കും ആ ഡയറക്ഷൻ ലഭിച്ചു എന്നില്ല.
ബട്ട് ഐ കനോട്ട് സേ ദാറ്റ് എവരി മെമ്പർ ഇൻ ദി ഫോർട്ട് അസംബ്ലി ഹാസ് ദാറ്റ് ഡയറക്ഷൻ.
എന്നാൽ ഒരു കാര്യം ഞാൻ സഭയോടായിട്ട് പറയട്ടെ.
ബട്ട് ലെറ്റ് മീ മെൻഷൻ വൺ മാറ്റർ ടു ദി ചർച്ച്.
എഫേസ്യർ 4:4 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനം നിങ്ങളിൽ എത്തുവോളം, അൺടിൽ യു ഗെറ്റ് ദ യൂണിറ്റി ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്, അൺടിൽ എന്ന വാക്ക് ശ്രദ്ധിക്കണം.
When we read Ephesians chapter 4, we ought to take note of that usage, until you reach the unity of the knowledge of Christ. Until has to be noted.
അപ്പം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ഐക്യതയിലേക്ക് വരും വരെ ശുശ്രൂഷിക്കുവാനാണ് ഉപദേശകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാരെ കൊടുത്തിരിക്കുന്നതായിട്ടാണ് എഫേസ്യർ 4:4 പറയുന്നത്.
We see Ephesians chapter 4 talks about the fact that the ministers, the teachers, the shepherds, they have all been given so that everyone, the sheep, they can come into the unity of the knowledge of Christ.
അപ്പോൾ സഭയിലെ വിശ്വാസികളുടെ ലക്ഷ്യം എന്തായിരിക്കണം? ശുശ്രൂഷകരുടെ ലക്ഷ്യം എന്തായിരിക്കണം? Never get tired, never get deviated. ഈ ഒരു പോയിന്റിൽ, ഈ ഒരു എയിമിൽ നാം തുടരും. നിത്യതയും അങ്ങനെ തന്നെയായിരിക്കും.
So what should be the aim of the members of the church, and what should be the aim of the one who are ministering? It should be never to be tired and never to deviate. And that will also be the aim in eternity.
ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം.
Having mentioned this much, let us come back to our the word of God.
പിതാവിൽ നിന്നും പിതാവിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നാം തുടങ്ങി.
We started yesterday regarding our Lord Jesus Christ, who came from the Father and went back to the Father.
ഏഴ് സ്റ്റെപ്പുകളായിട്ട് അത് നമ്മൾ കണ്ടു.
And we looked at it, we broke it down to 7 steps.
അതിന്റെ ഇടയിൽ അവൻ കഴുകുവാൻ അല്ലെങ്കിൽ തുടയ്ക്കുവാൻ തുടങ്ങി, began to wash എന്ന് നമ്മൾ കണ്ടു.
And then we saw that in between that he began to wash.
അപ്പോൾ യൂദാസിന്റെയും കാല് കഴുകിയെന്നും യൂദാസിന്റെ രക്ഷയ്ക്കായിട്ട് കർത്താവ് ആഗ്രഹിച്ചു എന്നും ഞാൻ പറഞ്ഞു.
I also mentioned that he washed even the feet of Judas and he even desired and yearned for the salvation of Judas.
അപ്പോൾ ഒരു സംശയം ഒരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ, യൂദാസ് ഒറ്റി കൊടുക്കണമെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചതല്ലായിരുന്നോ?
So there was a doubt that was raised by a brother. Did not the Lord decide earlier that Judas should be betrayed?
പ്രവചനം മറ്റൊന്നാണ്, predestined അല്ലെങ്കിൽ മുൻനിർണയം മറ്റൊന്നാണ്.
We should understand that prophecy is one matter and predestination or predestining things is another matter.
എന്നുവെച്ചാൽ ദൈവം യേശുക്രിസ്തു ക്രൂശിൽ മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാണ്. എന്നാൽ യൂദാസ് ഒറ്റ കൊടുക്കുമെന്നുള്ളത് ദൈവം മുന്നമേ കണ്ടു, അല്ലെങ്കിൽ ദൈവം പ്രവചനാത്മാവിൽ അങ്ങനെ സംഭവിക്കുമെന്ന് കണ്ടു, അല്ലാതെ അങ്ങനെ ചെയ്യിപ്പിച്ചതല്ല.
Regarding the fact that the Lord Jesus Christ should die on the cross, it was already decided. But regarding the fact that Judas would betray, he knew it according to his foreknowledge, and he did. It was not he who made him to betray.
ആ ഭാഗങ്ങൾ ശ്രദ്ധയോടെ വായിക്കാമെങ്കിൽ യൂദാസ് തീർച്ചയായിട്ടും പെസഹയുടെ അപ്പവും വീഞ്ഞിലും പങ്കെടുത്തു, എങ്കിലും താൻ തിരുവത്താഴത്തിന്റെ മേശയിൽ പങ്കെടുത്തില്ല. അങ്ങനെ താൻ ഇടയ്ക്ക് വെച്ച് പോകത്തൊക്കെ ഉണ്ടെന്ന് കർത്താവിനോട് പറയുന്നു, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൽഡ് വേയിൽ ഗെറ്റ് ഔട്ട് പറയുകയായിരുന്നു.
We see, when we note that portion, we can see that Judas partook from the Passover feast. But he did not partake of the Lord's table that our Lord instituted, and the Lord in a mild way was asking to go away when he said, whatever you intend to do, do it quickly.
പത്രോസിന്റെ കാല് കഴുകുന്ന കർത്താവിന്റെ ആ താഴ്ന്ന ജോലിയെ കുറിച്ച്, അതിന്റെ താഴ്ചയുടെ അളവിനെ കുറിച്ച് നാം ഒരു വിധത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും.
സമയമില്ലല്ലോ,
അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകട്ടെ. മൂന്ന് വട്ടം കർത്താവ് പ്രാർത്ഥിച്ചതിനെ കുറിച്ച് നാം ചിന്തിച്ചു. മൂന്ന് രാവ്, മൂന്ന് പകല്, മൂന്ന് മണിക്കൂർ ഇരുട്ട്, മൂന്ന് മണിക്കൂർ പകൽ സമയം, ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതാണ്.
And because of lack of time, I would just like to quickly run through the fact that we thought about how the Lord prayed 3 times, and the 3 days and the 3 nights that he was in the heart of the earth, and the 3 hours of darkness and the 3 hours of light.
ഈ രാത്രിയിൽ തന്നെ കർത്താവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പിശാച് തീരുമാനിക്കാൻ, പിശാച് നിർബന്ധിക്കപ്പെടുവാൻ ഇടയായ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു.
And we also thought about the reason which prompted Satan to choose this particular night itself to arrest Jesus.
കാരണം ശബത്ത് തുടങ്ങി കഴിഞ്ഞാൽ കർത്താവിനെ ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഓൾറെഡി ജനമെല്ലാം കർത്താവിനെ മശിയായി സ്വീകരിക്കുന്ന വക്കിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസത്തെ അടുപ്പിച്ചുള്ള ശബത്ത് എപ്പോഴും എല്ലാ പ്രദിവസവും വരുന്നതല്ല, എല്ലാ വർഷവും വരുന്നത്, ഇത് യുണീക്ക് ആയിരിക്കുന്ന ഒരു 3 ദിവസം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിശാച് തനിക്ക് അടി കിട്ടും എന്ന് അറിഞ്ഞിരുന്നിട്ടും കർത്താവിന്റെ കാലിനെ കടിക്കുവാൻ അവൻ തീരുമാനിച്ചു.
We see when the Sabbath started, they could not do anything to arrest the Lord Jesus Christ, and the people were already on the brim of accepting him as a Messiah, and this was an exceptional Sabbath because it was a high Sabbath, 3 Sabbaths one after each other, and Satan knew that he could not do anything unless he acted now.
ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് പാമ്പ് നിന്റെ കുതികാലിൽ കടിക്കും, നീ അവന്റെ തലയെ തകർക്കും.
The word of God says that the serpent shall strike your heel and you shall strike the head of the serpent.
അങ്ങനെ കുതികാല് കടിച്ചോ?
Did the serpent bite the heel, strike the heel?
അതോ കർത്താവ് തല തകർത്തോ?
Or did the Lord crush the head of the serpent?
See, അതൊരു അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടല്ല, ഒരു ആത്മീക ഭാഷയാണ്.
We should understand that it is not a physical direct activity as we imagine, it is a spiritual activity.
ഇന്ന് നമ്മൾ ചിലവ പറയത്തില്ല, നിനക്ക് എന്റെ രോമത്തെ തൊടാൻ പോലും പറ്റത്തില്ല, നമ്മൾ പറയത്തില്ല.
Sometimes we say as a matter of provocation that you will not be able to even touch a hair of my body.
അന്നേരം നമ്മൾ ഇങ്ങനെ തൊട്ട് കണ്ടോ, ഞാൻ തൊട്ടേ, അങ്ങനെയാണ് പറയുന്നത്.
So what would you do? You would just touch and say, I have accomplished the task.
അതല്ല അതിന്റെ അർത്ഥം.
That is not the meaning that is intended.
നീ ചെയ്യാൻ പോകുന്ന, എനിക്കെതിരെ ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് എന്റെ തലമുടിയെ തൊടുന്ന ലാഘവം പോലും തോന്നുകയില്ല എന്ന് നാം പറയുക.
The meaning that is hidden there is that whatever you are going to do against me would not even have the effect of you touching a hair on my body.
അത് മനസ്സിലായോ?
Is that clear?
അതുപോലെ പിശാച് അവനോട് എന്തൊക്കെ ചെയ്തുവോ, കർത്താവ് അവനോട് എന്തൊക്കെ ചെയ്തുവോ അതിനെ താരതമ്യം ചെയ്യുമ്പോൾ ദൈവം അവന്റെ തല തകർത്തെങ്കിൽ പിശാച് അവന്റെ കുതികാല തകർത്തത് പോലെയുള്ളൂ. ഈ ക്രൂശീകരണത്തിൽ മുഴുവനും പിശാചിന്റെ അച്ചീവ്മെന്റും കർത്താവിന്റെ അച്ചീവ്മെന്റിനെയും ഒരു ഫ്രേസിൽ ഇടുകയാണ് അവിടെ.
We see when we try to understand whatever the Satan, the devil did against the Lord Jesus Christ at the cross, and whatever our Lord Jesus Christ accomplished against him on the cross, in comparison, when we see that, it is only equivalent to as if the devil was striking the heel of our Lord and the Lord in turn crushing him. Yesterday we looked at the fact how Peter was asking the permission of the Lord to strike the servant.
ആ ഭാഗത്ത് ഒരു സംശയം കൂടെ എനിക്ക്, മറ്റുള്ളവര് ചോദിച്ചോ ഞങ്ങളും വെട്ടട്ടെ?
Did the other disciples also ask, shall we also strike?
ചോദിച്ചോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇന്നലെ ആ വാക്യം കിട്ടാത്തതുകൊണ്ട് പോയി എന്തെങ്കിലും നോക്കിക്കാണോ എന്ന്. ഒന്ന് വായിച്ചേ, ലൂക്കോസ് 22:49. ആ ഞങ്ങൾ കർത്താവേ ഞങ്ങൾ വെട്ടണമോ എന്ന് ചോദിച്ചു.
They did ask the Lord, Lord, shall we strike with the sword? Shall we?
ആ കർത്താവ് അനുവാദമൊന്നും കൊടുത്തില്ലെങ്കിലും പത്രോസിന് അനുവാദം പിന്നെ വേണ്ടല്ലോ. പത്രോസ് വെട്ട് കഴിച്ചു.
The Lord did not give any permission, but Peter did not wait for the permission, but he went ahead and struck.
ഇങ്ങനെയാണ് പലപ്പോഴും നമ്മളും. നമ്മൾ അനുവാദം ചോദിക്കുകയും ചെയ്യും, ഞാൻ ചോദിച്ചിട്ടല്ലേ കർത്താവെ അടിച്ചതെന്നുള്ള മട്ടിൽ അടിക്കുകയും ചെയ്യും.
And we are also like this. We ask the permission of the Lord, but without waiting for the permission, we go ahead and strike as if we have received the permission from the
Lord. അവിടെ കൂടി വന്ന ജനം ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്, വലിയ പുരുഷാരമാണെന്ന് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചു.
We also saw the fact that the people gathered there was a very great multitude.
അതിനൊരു ഉത്തമ തെളിവ് വേറെ കർത്താവിന്റെ വാക്കുകളിൽ നിന്ന് കിട്ടും.
We see a perfect example for that we can observe from the word of the Lord.
ഈ വലിയ കൂട്ടത്തിനെ തടയാൻ എന്തുമാത്രം വേണ്ടി വരും എന്നുള്ള നിലയിൽ എനിക്ക് വേണമെങ്കിൽ, പത്രോസ് പറയും, എനിക്ക് വേണമെങ്കിൽ ഇവരെ തടയാൻ പിതാവിനോട് എത്ര ചോദിക്കാമായിരുന്നു എന്നാ. എന്തോ 12 ലെഗ്യോന്മാരെ ചോദിക്കും. 3000 മുതൽ 6000 പേരാണ് ലെഗ്യോ എന്നൊക്കെയാ പറയുന്നത്. ഒരു ദൂതൻ മതി ഒരു വലിയ കൂട്ടത്തെ മുഴുവൻ നശിപ്പിക്കാൻ. ചുരുക്കം പറഞ്ഞാൽ ആ അവിടെ തടിച്ചുകൂടിയ ജനസമൂഹത്തിന്റെ ഒരു ചെറിയ സിഗ്നൽ ഇപ്പുറത്ത് കിട്ടുന്നുണ്ട് അല്ലേ. എത്ര ദൂതന്മാരെ വിളിക്കും? 12 ലെഗ്യോന്മാരെ വിളിക്കുമെന്നാ പറഞ്ഞു.
We are able to get a brief figure regarding the multitude that was gathered there against Jesus. When Jesus says that he could ask the Father, and the Father would send him 12 legions of angels, and each of these legions are between 3,000 to 6,000 angels.
ഞാൻ വളരെ ആസ്വദിക്കുന്ന ഒരു കാര്യം, കർത്താവ് അവിടെ വളരെ ശക്തമായിട്ട് മരണത്തിന് മുമ്പാകെ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ആദ്യത്തെ ചുവടെടുത്ത് ഞാനാകുന്നു എന്ന് പറയുന്ന ആ ഭാഗമാണ്.
What is very favorite for me in that portion is where in the face of death our Lord Jesus Christ with much with a very brave face he says that I am he.
യാക്കോബ് 1:17 കർത്താവിന്റെ ഒരു പ്രത്യേക സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്.
In James chapter 1:17 there is a special attribute of the Lord.
അവിടെ താഴെ ഏറ്റവും താഴെ അവനെ മാറ്റമോ മാറ്റത്തിന്റെ ലാഞ്ചനയോ ഇല്ല.
In him there is no change, there is no shadow of turning.
See, മാറ്റത്തിന്റെ ലാഞ്ചന ഇല്ലാത്തവൻ മരണത്തെ കാണുമ്പം ഇപ്പം ഈ ശിഷ്യന്മാരെ രക്ഷിക്കണമോ വേണ്ടായോ എന്ന് ചിന്തിക്കുന്നവനല്ല അവൻ. അങ്ങനെ ഒരു ചിന്ത, മാറ്റത്തിന്റെ ലാഞ്ചന പോലും ഒട്ടും മനസ്സുകൊണ്ട് എന്നെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ലാത്ത വ്യക്തിത്വമുള്ളവനാണ് കർത്താവ് യേശുക്രിസ്തു.
We see in the face of such a great grave danger, the danger of death that is before him, he is not one who is trying to decide between whether he should protect his disciples or not. He is the one who is without even the shadow of turning, and he is established in his decision.
ഞാൻ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം, ഈ മൽക്കൂസ് ആ കൂട്ടത്തിൽ ഒരു ചെറിയ ലീഡർ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
Sometimes I believe that this Malchus was a small leader amongst the servants.
അതിന്റെ കാരണം ഈ പത്രോസ് അങ്ങ് ഇടക്കെങ്ങോണ്ടിരിക്കുന്ന മൽക്കൂസിനെ ആയിരിക്കുകയല്ലോ വെട്ടുന്നത്. യേശുക്രിസ്തുവിനെ അടുത്തവരിൽ ഏറ്റവും ആദ്യം കിട്ടുന്നവനെ ആയിരിക്കും തട്ടിയത് അല്ലേ. അപ്പൊ എന്റെ വിചാരം, യൂദയ്ക്ക് തൊട്ട് പുറകിൽ ആരുണ്ടായിരുന്നു? മൽക്കൂസ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ വെട്ടും തുടർന്നുള്ള സൗഖ്യവും കഴിഞ്ഞപ്പോൾ മൽക്കൂസ് ഏറ്റവും പുറകിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്.
What I believe is Malchus should have been somewhere in the very front, and that's why Peter was able to strike him first. And after being stricken and after his ear was cut off and after being healed by the Lord Jesus Christ, I believe that he would have gone back to the very back of the multitude.
ദൈവത്തിന്റെ God's own agony, ദൈവത്തിന്റെ മാത്രമുള്ള ഒരു സങ്കടം നമ്മൾ കണ്ടു. എന്താ മനുഷ്യന്റെ കയ്യിൽ വീഴുന്ന ശാരീരിക സങ്കടമല്ല, പിന്നെ എന്തോ കണ്ടേ. ആ പാപികളുടെ കയ്യിൽ വീഴുന്ന അതിപരിശുദ്ധനായവന്റെ മാനസിക വികാരം നമ്മളവിടെ കണ്ട.
Yesterday we also saw the unique agony that can only belong to God himself, whereby it is not the agony of falling into the hands of man, but the falling into the hands, the Holy One falling into the hands of the sinner.
See, അതിനെ കർത്താവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങി പോകണം എന്ന് പറയുന്നിടത്തും തെളിവ് കിട്ടുന്നുണ്ട്.
And there also we get a proof when the Lord Jesus says, if it's your will, this cup be removed from me.
അവിടെ പറയുമ്പം ഞാൻ അനുഭവിക്കാതെ, ഞാൻ കുടിക്കാതെ ഇത് മാറിപ്പോകയില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുകയാണ്. എന്ന് വെച്ചാൽ അത് വരാൻ പോകുന്ന സഫറിംഗ് അല്ല. ഞാൻ കുടിച്ചില്ല പിന്നെ അവിടെ സഫറിംഗ് ഉള്ളത്? ഞാൻ കുടിച്ചില്ലെങ്കിൽ അവിടെ സഫറിംഗ് അല്ല. പിന്നെന്തോ, ഞാൻ കുടിച്ചില്ലെങ്കിൽ പാപം മാറുമോ? അപ്പോൾ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന, പാപം നിറഞ്ഞിരിക്കുന്ന ആ പാനപാത്രം കുടിച്ച് പാപമാകുന്ന ആ പാപത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, നീങ്ങി പോകത്തില്ലെങ്കിൽ അതിപരിശുദ്ധനായ ഞാൻ ആ പാപത്തിന്റെ പാനപാത്രം കുടിക്കാൻ.
When he is praying to the Lord that if this cup be removed, cannot be removed, he is willing to drink it. It's not, he's not the physical suffering that he is thinking about, but what he was beseeching with the Lord is that if this sin cannot be removed, then he has to drink it.
ഈ areas ഒക്കെ ദൈവം slow motionil കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്?
Why these particular moments are being depicted in slow motion?
നമ്മൾ ടിവിയിൽ കാണുമ്പോഴും എന്തെങ്കിലും കാര്യം സ്ലോ മോഷനിൽ കാണിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നന്നായി കാണുവാൻ കഴിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്.
Even when we are watching TV, if some of those scenes are shown in slow motion, the intention is that we should very carefully pay attention to those scenes.
See, യാഗമർപ്പിക്കാൻ കൊണ്ടുവരുന്ന കുഞ്ഞാടിനെ വീട്ടിൽ വെച്ചു തന്നെ തെരഞ്ഞെടുത്ത് അതിന് ഊനമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ.
The lamb that is brought for sacrifice, it should be examined previously at home and made sure that it doesn't have any blemish.
ഈ ഊനമില്ലാത്ത കുഞ്ഞാടിനെ കൊണ്ടുവന്ന കഴിഞ്ഞിട്ട് പുരോഹിതന്മാരും സർട്ടിഫൈ ചെയ്യും.
And after having brought the blemishless lamb before the priest, they also certify that it is without blemish.
ലേവിയർ ഒന്നാം അധ്യായം വായിക്കാമെങ്കിൽ ഊനമില്ലാത്തതായിരിക്കണം, പിന്നെ പറഞ്ഞത് അതിന്റെ തോൽ ഉരിക്കണം.
If we were to read Leviticus chapter 1, it is mentioned that should be without blemish and its skin should be removed.
ആറാം വാക്യത്തിൽ തോൽ ഉരിച്ചിട്ട് എട്ടാം വാക്യത്തിൽ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് അടുക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തുവാ ഈ കാണുന്നേ? ഈ കുഞ്ഞാടിന്റെ അകവും കൂടെ കാണുകയാണ്.
We see in the 6th verse in Leviticus, we read that after the skin is removed, it should be cut into pieces and it should be arranged in a manner which goes to say that it is fully examined, even the innermost parts are examined.
അവസാനം അതിന്റെ കുടലും പണ്ടവും കഴുകിയിട്ട് വേണം വീണ്ടും കത്തിക്കാൻ വെക്കാൻ.
And lastly, in verse 9, the intestines should be removed, and then after that it is to be offered as a burnt offering.
Washed and
it should be washed and then given for burning.
അപ്പോൾ പുരോഹിതന്മാരുടെ കൈകളിലൂടെ ഈ ഈ കുഞ്ഞാടിന്റെ മാംസം പല നിലകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പുറം, അകം, അകത്തളം, അത് മുഴുവനും അകം വരെ കാണത്തക്ക വണ്ണം. അപ്പോൾ ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കാണണമെങ്കിൽ അങ്ങനെ തന്നെ കുഞ്ഞാടിനെ ഈ പുരോഹിതന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു.
We see when we saw the example of the flesh of the lamb that is passing through the hands of the priest, the external portion, the internal portion and the most innermost being are being examined in various ways through the hands of the priest. In a similar way, it is the same way in which we have to examine and know the Lord.
നാം ഈ ഭാഗങ്ങൾ കാണുമ്പോൾ അവർ കാണുന്നതല്ല നമ്മൾ കാണുന്നത്. നമ്മളെങ്ങനെ കാണുന്നേ? ഭക്തിയോടുകൂടെ അവന്റെ വ്യക്തിത്വത്തിന്റെ മനോഹരത്വത്തെ ആസ്വദിച്ചുകൊണ്ട് മാത്രമേ ഇറക്കാവുള്ളൂ. ഈ മരുന്നടിക്കുന്ന പോലെ പോയിന്റ് പോയിന്റ് ആയിട്ട് മിഴുങ്ങരുത്.
When we read through these portions, we should not read like them, but we ought to experience and we ought to taste beauty of each and every portion, and it's not like ready made pills that we are eating.
അത് കഴിഞ്ഞിട്ട് നാം ഇനിയുള്ള മുമ്പോട്ടുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്.
After this we are going to proceed with our passage.
കർത്താവിനെ അവർ കയ്യിൽ കെട്ടി അവരെ ബന്ധിച്ചു.
We see they bound the Lord Jesus Christ.
അവരെ ബന്ധിക്കുമ്പോൾ കർത്താവ് തന്നെ തന്നെ ഏൽപ്പിച്ചിട്ടാണോ നമ്മൾ ശ്രദ്ധിച്ചു.
We also noted that when they were binding him, the Lord offered himself to be bound.
ഇപ്പോൾ കർത്താവിനെ കണ്ടാൽ
if we were to look at the Lord now,
ബന്ധിക്കപ്പെട്ട ബലഹീനനായ ഒരു ഒറ്റ മനുഷ്യൻ,
we look at him as a bound, weak, lonely person.
ഇവിടെ വെച്ച് നാം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്.
It is a particular portion where we could be misled.
പലപ്പോഴും കർത്താവിനോട് നമുക്ക് സിംപതി എന്ന വളരെ അപകടകരമായിരിക്കുന്ന ഒരു വികാരം തോന്നാറുണ്ട്.
At this particular point, several times we often feel a very dangerous emotion, that is sympathy towards our Lord Jesus Christ.
അയ്യോ എനിക്ക് വേണ്ടി എന്ന് നാം ആരാധിക്കുമ്പോൾ പറയാറുണ്ട്.
Several times we say, oh, for my sake, the Lord.
കർത്താവേ നിന്റെ കഷ്ടാനുഭവം എന്ന് പറയുമ്പോൾ നാം സിംപത്തറ്റിക്കൽ വേയിൽ ഇങ്ങനെയാണോ നോക്കുന്നത്, അതോ കർത്താവേ അത്യുന്നതനായുള്ളവേ നീ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ മനസ്സ് വെച്ചവൻ അങ്ങനെയാണോ നോക്കുന്നത്? സീ, ഒരേ കാര്യത്തെ രണ്ട് വിധത്തിൽ നമുക്ക് നോക്കാൻ കഴിയും.
When we think about the suffering, how are we looking him? Are we looking down to him with sympathy and saying, oh Lord, you became like this? Or in the other way, Lord, it pleased you suffer for us.
See, PT Usha medal മേടിച്ച് അങ്ങോട്ട് ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞ ഉടനെ ആരെങ്കിലും വന്നിട്ട് ഒത്തിരി വേർത്തു പാപം എന്ന് പറഞ്ഞാൽ മുഖം തുടച്ചു കൊടുക്കുമോ? അത് ഇന്ത്യയുടെ എടുത്താ പൊങ്ങാത്തൊരു ഫ്ലാഗ് പിടിച്ചു പറയും, അണയ്ക്കുന്ന ബി ടി എസിയോട് ഒരു കറക്കം ഈ നാഷണൽ ഫ്ലാഗുമായിട്ട് നടത്താൻ പറയും. എന്തുമായിരിക്കും പറയുന്നേ? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് ചെയ്യുന്നത് എങ്ങനെ കാണണം എന്നുള്ളത് നാം പഠിക്കേണ്ടിയിരിക്കുന്നു.
We have to learn and understand how to visualize what the Lord has done for us.
ശിംശോൻ ആ കയറുമായി പോകുമ്പോൾ അതെന്തോ പോലെ തോന്നിയെന്നാ? കത്തിക്കരിഞ്ഞ ആ കയറ് പോലെ തോന്നി, ആഷ അല്ലെങ്കിൽ ഒന്ന് അനക്കിയ ഇതെല്ലാം കൂടെ താഴെ വീഴുമെന്ന് ശിംശോന് തോന്നി. ഈ കർത്താവ് പോയപ്പോൾ ഒരുപക്ഷെങ്കിൽ ശിംശോനെ ഓർത്ത് കാണും അല്ലേ, ഈ കയറൊന്ന് അനക്കിയ ഞാൻ അയാൻ പറഞ്ഞപ്പോ ഈ 10,000 പല ജനം മരിച്ചത് ഇത് വീഴും അല്ലേ. അപ്പോൾ കർത്താവ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ അവരെയും കയറിനെയും കരുതി കരുതി പോയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
When I was just thinking about this portion, I was reminded of Samson, where when he was bound, the ropes, they became like burnt ashes, and the manner in which he would have gone without disturbing those ashes, in the same way the Lord would have been very careful when he was bound not to hurt the people who bound him.
ഗലാത്യർ 1:3-4 നമ്മൾ വായിക്കുന്നത് അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു എന്നാണ്.
In Galatians chapter 3 verse 2 we see that he offered himself.
1:3.
Galatians chapter 1:3.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗം മറ്റൊന്ന്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി വേഗത്തിൽ പോവുകയാണ്.
I'm just going quickly because it's another portion that I intend to talk to.
ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ബന്ധനം നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും.
Even in the Old Testament there is a binding that was there which we tend to be misled.
ഇതാ ഫിലിസ്തീൻ യുദ്ധത്തിനായിട്ട് ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി വന്നിരിക്കുന്നു.
The Philistines have gathered against Israel for a battle.
അങ്ങനെ കടന്നു വരുന്ന ഫിലിസ്തീനരുടെ മുമ്പാകെ അവരെ ഭയപ്പെടുത്തുവാൻ പെട്ടകം കൊണ്ടുവരികയാണ്.
And in order to frighten the Philistines who gathered like that, the ark of the covenant was brought.
1 Samuel 5 ആ പെട്ടകം ഫിലിസ്തീനരുടെ കയ്യിൽ പിടിക്കപ്പെടുന്നു.
And in 1 Samuel chapter 5 the ark of the covenant was captured by the Philistines.
അതിന്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് അവരൊരു സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോവുകയാണ്. ആ ഭാഗം നമുക്ക് നോക്കാം.
And in verse 1 we see that it is taken to a particular place. Let us look at that verse.
എബനേസറിൽ നിന്നും അസ്തോദിലേക്ക് കൊണ്ടുപോയി.
We see it was taken from Ebenezer to Astod.
എന്തെങ്കിലും ബലം ഈ പെട്ടകത്തിനുണ്ടോ?
Does this ark has any strength in itself?
ഒരു വെറും പെട്ടി പോലെ ഇരിക്കുന്നു.
It is just an ark, a box.
ശത്രുവിന്റെ കയ്യിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു.
It has been captured and is in the hand of the enemy.
ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ട ഒരു പെട്ടി പോലെ.
It is like a box that is lonely in the presence of a big multitude.
എന്നാൽ അസ്തോദുകാർക്ക് താങ്ങാനായില്ല ആ പെട്ടകത്തെ.
But we come to see that the people in Astod, they could not bear this ark.
കർത്താവിനെ കണ്ടോണം ഭക്തന്മാർ അവിടെ.
We have to see our Lord Jesus Christ in that picture.
അവർക്ക് ഗത്തിലേക്ക് അയച്ചു. എട്ടാം വാക്യത്തിന്റെ അവസാനം പറയുന്നു.
In verse 8 the last portion says that when they could not bear the ark, it was sent to Gath.
ഗത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ആ ബാലവൃദ്ധത്തെ ബാധിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്.
And when it reached Gath we see the people there, both great and small, were struck with tumors.
10 അധ്യായത്തിൽ അവിടെയുള്ളവർ അവരെ എക്രോണിലേക്ക് കൊടുത്തയക്കുക.
And in verse 10 the people from Gath sent it across to Ekron.
അവിടെ പറയുന്നത് ഈ പെട്ടകം ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ വളരെ ബലഹീനമാണ്, പക്ഷെ ജനമെല്ലാം നിലവിളിച്ചു എന്ന് എഴുതിയിരിക്കുക.
The sight of the ark coming into the midst looks very weak, but the people in the land began to cry out.
ഇസ്രായേൽ മക്കൾ അവിടെ പെട്ടകത്തിനെ കുറിച്ച് സഹതപിക്കുന്നുണ്ടാകും, പാപം ദൈവത്തിന്റെ പെട്ടകം.
We see back in Israel the people would have been sympathizing and crying over the lost ark.
എന്നാൽ 12 വാക്യത്തിൽ ഫിലിസ്തീനിൽ സംഭവിക്കുന്ന എഴുതിയിരിക്കുന്ന മരിക്കാതിരിക്കുന്നവർ മൂലരോഗത്താൽ ബാധിതരായി പട്ടണത്തിലെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു.
But in verse 12 what we read is the men who did not die were stricken with tumors and the cry of the city went up to heaven.
അവസാനം 6:9 കാണുന്നത് തനിച്ച് ആ പെട്ടകം എബനേസറിലേക്ക് പോകുന്നു.
And in chapter 6 verse 9 we see on its own alone it comes back to Ebenezer.
ഇതാ കർത്താവായ യേശുക്രിസ്തുവിനെ ബന്ധിച്ചുകൊണ്ട് വരുന്നു.
Here we see the Lord being brought up as a bound person.
അന്നാസിനെ കൈകാര്യം ചെയ്യാൻ മേലാത്തത് കയ്യഫാവിന് കൊടുത്തു.
And what Annas could not handle he handed over to Caiaphas.
കയ്യഫാവിന് സാധിക്കാത്ത സന്നിധ്രീൻ സംഘം നോക്കി.
And what Caiaphas could not accomplish the Sanhedrin considered.
സന്നിധ്രീൻ സംഘം പീലാത്തോസിനെ അടുക്കൽ.
And Sanhedrin they sent him over to Pilate.
പീലാത്തോസിനെ ഒരു 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 ലോട്ടറി അല്ലെങ്കിൽ ഒരു 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 ലൂപ്പ് ഹോൾ കിട്ടിയതുപോലെ ഹെരോദാവിന്റെ അടുക്കലേക്ക് വിട്ടു.
And Pilate just like an escape route was given to him, he sent him to Herod.
ഹെരോദാവ് മടക്കി പീലാത്തോസിനെ അടുക്കാൻ.
And Herod sent him back to Pilate.
പീലാത്തോസ് പലവട്ടം പല നിലകളിൽ അഞ്ച് വട്ടത്തോളം യഹൂദന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു.
And Pilate several times in several manners he tried to hand him over back to the Jews.
പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം.
Dear children of God, you have to take note as to how you see our Lord and visualize our Lord.
അവനെ പട്ടാളക്കാരെ ഏൽപ്പിച്ചു. ഏഴാമത്തെ ഏൽപ്പിയാണത്.
We see this is the seventh handing over. He was handed over to the armed people.
എനിക്ക് പ്രിയമുള്ളവരെ, സർവശക്തന്റെ മേൽ ബലഹീനനായ മനുഷ്യന്റെ സിമ്പതി ഒരു പാപമാണ്.
I would go ahead and say that the sympathy that this weak man is showing towards the Almighty is a sin in itself.
ചെറിയവൻ വലിയവനെ അനുഗ്രഹിക്കാൻ പാടില്ല.
We see the lesser one should not bless the greater one.
ചെറിയവൻ വലിയവനെ സംരക്ഷിക്കാൻ പാടില്ല.
The lesser one can never or should not protect the greater one.
ചെറിയവൻ വലിയവന്റെ പേരെടുത്താണ് പ്രതിജ്ഞ ചെയ്യുന്നത്. പ്രതിജ്ഞ എടുക്കുന്ന വലിയവൻ ചെറിയവന്റെ പേരെടുത്ത് പ്രതിജ്ഞ എടുക്കത്തില്ല.
We see the lesser one always he makes a promise with the name of the greater one, and the greater one never promises on the name of the lesser one.
ദൈവത്തെ രക്ഷിക്കുവാൻ, പെട്ടകത്തെ താങ്ങുവാൻ ഒരുങ്ങിയ
ഉസാ who was stretched out his hand to support the ark while it's falling.
നമ്മളൊക്കെ പലപ്പോഴും ഡിബേറ്റ് നടത്തി ദൈവത്തെ സംരക്ഷിക്കാറുണ്ടോ എന്നൊരു ഭയം.
I fear that several times we enter into debates and try to protect God.
അങ്ങനെ ആ ഭാഗങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും സഫറിങ്ങും ഭക്തിയോടെ മറ്റൊരു ആംഗിളിൽ കണ്ടവനെ ആരാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
When we go through these portions regarding the suffering of the Lord, we ought to understand it in a different angle and then worship him with that visualization.
ശിമയോൻ യേശുക്രിസ്തുവിനെ കൈക്കുഞ്ഞായിട്ട് കയ്യിലോട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് അനുഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്.
We read how Simeon he took the baby Jesus in his hand and blessed him.
യേശുക്രിസ്തുവിനെ ശിമയോൻ അനുഗ്രഹിച്ചോ?
Did Simeon bless the Lord Jesus Christ?
ലൂക്കോസ് 2:34.
ലൂക്ക് ചാപ്റ്റർ 2:34. Then Simeon blessed them.
അയ്യോ, അവനെ എന്നൊക്കെ വായിക്കാം. എങ്ങനെ എഴുതിക്കുന്നേ? ആ, അപ്പോൾ യേശുക്രിസ്തുവിനെ കയ്യിൽ അങ്ങോട്ട് എടുത്തിട്ട് അവരെ അനുഗ്രഹിച്ചു പറയുമ്പോൾ അതിനകത്ത് യേശുക്രിസ്തു ഉണ്ടോ? ഇല്ല. മാത്രമല്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തോ പറഞ്ഞേ, ഇതാ നിന്റെ രക്ഷയെ ഞാൻ കണ്ടിരിക്കുന്നു. അവൻ ക്രിസ്തുവിനെ ആരാധിച്ചപ്പോൾ മാതാപിതാക്കളെ അനുഗ്രഹിച്ചു.
We see he Simeon took baby Jesus in his hands and it is written he blessed them, the parents, and regarding Jesus himself he said my eyes have seen the salvation.
അതിന്റെ പ്രിൻസിപ്പിൾ, ആ അനുഗ്രഹത്തിന്റെ പ്രിൻസിപ്പിൾ എബ്രായർ 7:7 വായിച്ചാട്ടെ.
The principle of that blessing we see in Hebrews chapter 7:7.
ആ സ്തോത്രം, ഹല്ലേലൂയ, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തെ അനുഗ്രഹിക്കുവാൻ കഴിയുകയില്ല.
Now beyond all contradictions the lesser is blessed by the greater. We can never bless God.
ഇനിയും ഇംഗ്ലീഷിൽ bless the Lord എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന നിലയിൽ അവനെ കാണുക. You know, അതാ അർത്ഥം. അല്ലാതെ നമ്മൾ അവനെ അനുഗ്രഹിച്ച് അവനൊന്നും കൊടുക്കുന്നില്ല.
There is a usage in the English language which says bless the Lord. That does not mean to say that we are blessing the Lord. On the other hand, it means to say that you are the blessed one.
ഇനി പ്രതിജ്ഞ എടുക്കുന്ന ഡയറക്ഷൻ നോക്കിക്കേ, എബ്രായർ 6:16.
Let us look at Hebrews chapter 6:16 regarding how promises are made.
ആ, സൂക്ഷിച്ചോണം. അപ്പോൾ നാം സത്യം ചെയ്യുന്നതിന്റെ പ്രിൻസിപ്പിൾ അവിടെ കാണുകയാണ്. അതായത് വെള്ളത്തിന് താഴോട്ടേ ഒഴുകാൻ പറ്റൂ, വെള്ളത്തിന് മേലോട്ട് ഒഴുകാനാവില്ല.
We see the principle in which the oath or covenant is made, just like water can never flow upwards, it can flow only downwards.
ഈ പെട്ടകം അവരെ ഒക്കെ തോൽപ്പിച്ച് മടങ്ങി വന്നപ്പോൾ എബ്രഹാമിൽ എത്ര പേര് മരിച്ചു? 50,000 ചിലവാനം പേർ മരിച്ചുപോയി ആ പെട്ടകത്തിൽ. അങ്ങനെയുള്ള പെട്ടകത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഉസ മരിക്കേണ്ടത് ആവശ്യമല്ലയോ?
We see the ark of the covenant having defeated all its enemies, it came back alone to Ebenezer, and such a powerful ark, when Uzzah stretched out his hand to support it, was it not just that he should die?
നമ്മള് പലപ്പോഴും ചിന്തിക്കും, ഓ, ഏത് മനുഷ്യനും ഒന്ന് കൈ നീട്ടി പോവും, ഈ കർത്താവ് ഉടനെ അസഹായ കൊല്ലണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു.
Several times we think that a man would naturally stretch out his hand. It was not right for the Lord to strike him down.
യേശുക്രിസ്തുവിനെ നാം എങ്ങനെ കാണണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നേ.
We are studying as to how we should look at our Lord Jesus.
അവനെ ആസ്വദിക്കാതെ ഈ ക്ലാസുകൾക്ക് മുമ്പോട്ട് പോകരുത്. നിങ്ങളുടെ ഹൃദയത്തിലെങ്കിലും ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ആരാധനാ മനോഭാവത്തോടു കൂടെ മാത്രമേ നാം അവനെ കാണാവുള്ളൂ.
We have to see him in a manner of worship and we should continue to taste him as we go through this class.
ലൂക്കോസ് 23 28 ൽ പറയുന്നത് യെരുശലേം പുത്രിമാരോട് കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നെ ചൊല്ലി കരയരുത്.
In Luke chapter 23 verse 28 the Lord says to the daughters of Jerusalem not to weep for his sake.
അപ്പോൾ അസ്ഥാനത്തുള്ള കരച്ചിലുണ്ട് അവിടെ.
So there is a weeping that is out of place.
യേശുക്രിസ്തുവിനെ നല്ലവൻ എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയുന്നു ദൈവം മാത്രം നല്ലവൻ, നീ എന്നെ ദൈവമായിട്ട് കണക്കാക്കുന്നു എന്ന് മാത്രമേ എന്നെ നല്ലവൻ എന്ന് പറയാവുള്ളൂ എന്ന് വെച്ചാൽ ദൈവം പറയുന്നത് ചുമ്മാ കയറി ആരെയും നല്ലവനെന്ന് വിളിക്കരുത്.
When the young person he told Jesus that you are the good master, the Lord said, who is good? There is only God that is good. In so saying he meant that only if you consider me as God then say that I am good.
നിങ്ങൾ ദൈവത്തിനു വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ചില വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും വെച്ചിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
I desire that you should have certain vocabulary, certain words in your heart that is reserved only for God.
ഏത് മനുഷ്യനും ഉപയോഗിക്കുന്ന വാക്കുകൾ ദൈവത്തിനായി ഉപയോഗിക്കരുത്.
You should not use the words that are usable for common man for God.
അവൻ നല്ലവൻ നല്ലവനെന്ന പലവട്ടം നാം ഇവിടെ പാടി നമ്മൾ പലരെയും നല്ലവൻ എന്ന കൂട്ടത്തിൽ വിളിക്കുന്നത് തെറ്റല്ലയോ?
We have sung just now that he is good several times. Is it not wrong for us to compare man and say he is also good?
ഒരു വലിയ മനുഷ്യന്റെ അടുക്കൽ ചെന്ന് പേര് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും?
How would it be the mannerism if you were to approach a big man and ask him?
ഉദാഹരണത്തിന് മൻമോഹൻ സിംഗിന്റെ അടുക്കൽ പോയിട്ട് എക്സ്ക്യൂസ് മീ സാർ വാട്സ് യുവർ നെയിം എന്ന് പറഞ്ഞാൽ അതിലും അപമാനിക്കാൻ പറ്റിയ ഒരു രീതിയുണ്ടോ?
For a famous man like Manmohan Singh, if you were to go to him and ask him his name, would that not be a dishonor to him?
Endu parayunu?
What is your opinion?
Oru veda bhagam vaichatte.
Let us read
Judges 13:18.
Judges chapter 13 verse 18. And the angel of the Lord said to him,
properly. Judges 13 verse 18. അത് അതിശയമുള്ളത്. അതായത് that's not the way to respond to God.
And the angel of the Lord said to him, why do you ask my name seeing it is wonderful?
എന്നാൽ ദൈവം അവിടെ പറയാതെ പേര് പറഞ്ഞു എന്നുള്ളതാണ് രസം.
But the matter that is striking there is without even mentioning his name, the Lord did mention his name.
എത്രത്തോളം വലുതാണ് ആ പേര് എന്ന് പറയാതെ തന്നെ അവൻ അതിനകത്ത് പറഞ്ഞു.
Without saying how great his name really was, he did mention the greatness.
മാത്രമല്ല ഈ അതിശയമുള്ളത് എന്നുള്ള ഇംഗ്ലീഷിൽ വണ്ടർഫുൾ എന്നാണ്. യെശയ്യാ 9:6 നമ്മൾ വായിക്കുന്ന അവനെ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് നമ്മൾ വായിക്കുന്നത്.
The word that is used here as a name is wonderful, and in Isaiah we see the name of the God is the wonderful counselor.
മാത്രമല്ല ഞാൻ വളരെ വാസ്തവത്തിൽ ഹൃദയത്തിൽ ഞെരുങ്ങുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ ദൈവമാകുന്ന അനുഗ്രഹത്തെക്കാൾ ദൈവം തരുന്ന അനുഗ്രഹത്തെ നാം കാണുന്നുണ്ടോ എന്ന ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു മാനസിക വ്യഥ എന്നിലൂടെ കടന്നു പോകാറുണ്ട്.
Several times I am stricken in my heart as to whether we consider the blessings that we have received from God greater than his blessing.
ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന് തന്റെ മകനോളം ആ കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് അബ്രഹാം തന്നെ തന്നെ തിരുത്തുന്നുണ്ട്.
We see when the Lord said that I am your great reward, he was not able to see God up to the extent of his son Isaac, but later on he corrects himself.
വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചില ചിന്തകൾ എന്റെ വരുന്നത് പറയാതിരിക്കാൻ മേല.
Even though I have been trying to avoid certain thoughts are coming to me.
ഒരിക്കല എനിക്ക് ഒരാൾ ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന എനിക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു ഗിഫ്റ്റ് തന്നു.
Once a particular person he gave me a gift which was I was not expecting it, but it was very needed for me.
അപ്പം ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞപ്പം,
so I thanked God.
കർത്താവിനോട് പറയുകയാണ്,
and God was saying to me,
ഇത്രയും സന്തോഷത്തോടെ ഞാൻ എന്റെ മകനെ തന്നതിന് നീ നന്ദി പറഞ്ഞിട്ടുണ്ടോ?
Have you ever thanked me for having given my son to you with the same joy that you're expressing now?
കർത്താവിന് അസൂയ തോന്നുകയാ, ഇന്ന് നിനക്കൊരു സാധനം അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു കാര്യം കിട്ടിയപ്പം എന്റെ മകനെ നിനക്ക് തന്നപ്പോ ഇത്രയും സന്തോഷം ഞാൻ കണ്ടില്ലല്ലോ.
Perhaps God is feeling jealous when we have exceeding joy over the small gift that we receive in comparison with the great gift that he has given to us.
ഒരിക്കൽ നേവിയിൽ എനിക്ക് തിരിച്ചു മടങ്ങി റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം അടുത്തു, റിസർവേഷൻ കിട്ടുന്നില്ല. 60 ദിവസം മുമ്പ് ടിക്കറ്റ് എടുത്തതാണ്, റിസർവേഷൻ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും വെയിറ്റിൽ, 4 പേരും കുടുംബമായിട്ട് വെയിറ്റ് ലിസ്റ്റിലാണ്. ഹോളിഡേ ടൈം ആയിരുന്നു.
it was holiday time and it was time for me to go back and report to the Navy, and a reservation was made 60 days before, but yet still it was not confirmed.
Yan vishwasathil devum pravartikkum ennulla oru vishwasathil thodarnnu enna maathapithakkal paranju nee vela VIP quota nokka allengi vela bribe kodukku nokka paranju yan paranju vishwasam apply cheyan oru sthalavum innathe logathil illa ellam namakku ingane adjustments aanu adondu ee kaaryathil yan onnum cheyyunnilla ennu paranju thodarnnu.
My parents advised me to consider other means like a VIP quota or offer some bribe to somebody to get the seat, but I told myself that in this world that we are living in, there are no opportunities to exercise our faith, and I would like to use this particular opportunity for that.
In the mobile kaarana utri prarthana koranju poyittund,
and because of the mobile that we have these days, prayer has diminished.
Mummy njan trainil etti appo ini prarthikkanallo.
So I informed mother that I reached the train, so we
don't need to pray. Railway station etti appo ini prarthikkanda.
She's already informed that we have reached railway station, no need to pray. I reached the house.
പിന്നെ ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് സകലവും കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ വിശ്വാസം അപ്ലൈ ചെയ്യാൻ ഒരു സ്ഥലമില്ലാതെ പോയി.
The fact is that we don't have an area in our lives where we can practically apply our faith.
അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് വിശ്വാസിയെ കണ്ടെത്തുമോന്നല്ല, മനുഷ്യപുത്രം മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോന്ന്.
So what the Lord Jesus Christ said is, when the Son of Man comes back, he did not say whether he'll find a believer, but he said will he find faith.
ചുരുക്കം പറഞ്ഞാൽ വളരെ ടെൻഷനോടുകൂടെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു, എന്റെ പേര് ലിസ്റ്റിംഗ് ഇങ്ങനെ തപ്പുക.
In short, with much tension, I approached the railway station. I was looking at the chart for my name.
എന്റെ പേര് അവിടെ ഇങ്ങുമില്ല.
My name was not there in that list.
ഏറ്റവും താഴെ.
And in the very bottom, in the last.
എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതാണെങ്കിലും ജോർജ് മാത്യു എന്ന പേര് അവിടെ കണ്ടു.
I was able to see my name written there, ജോർജ് മാത്യു.
സന്തോഷം കൊണ്ട് കേറിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ മുട്ടുകുത്തി ഒന്ന് താങ്ക് യു പറയണമെന്ന് എനിക്ക് തോന്നി.
ഐ വാസ് ഓവർകം വിത്ത് ജോയ് ആൻഡ് ഐ വോണ്ടഡ് ടു ബോ ഡൗൺ ദേർ ഇൻ ദി റെയിൽവേ സ്റ്റേഷൻ ആൻഡ് താങ്ക് ഗോഡ്.
അതെങ്ങനെയാ ചെയ്യുന്നത്?
But how can I do that?
അപ്പോൾ ഞാൻ പേഴ്സിൽ നിന്ന് ഒരു കോയിൻ എടുത്തു.
സോ ഐ ടുക്ക് എ കോയിൻ ഫ്രം മൈ പേഴ്സ്.
ബാക്കി അറിയാമല്ലോ, ഞാൻ താഴെ ഇട്ടു.
ദി റെസ്റ്റ് യു നോ, ഐ പുട്ട് ഇറ്റ് ഡൗൺ.
ഞാൻ മുട്ടുകുത്തി.
And I bowed on my knee.
ദൈവത്തോട് നന്ദി പറഞ്ഞു.
And I thank the Lord for that.
ദൈവം ഒരു മിന്നൽ പോലെ എന്റെ ഹൃദയത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്.
And just like a lightning would strike, the Lord said something in my heart.
ഈ ലിസ്റ്റിൽ പേര് വരാൻ നീ കാശ് മുഴുവൻ മുടക്കിയതാ.
When there was never ever a reason for your name to be recorded in the book of life, I offered my son for that, and so that your name might be recorded there, but have you ever rejoiced in the same manner you're rejoicing now for what I have done for you?
Brothers, ഇടയിലെ ഒരു പ്രധാന പ്രശ്നമാണ്, ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളൊക്കെ രക്ഷിക്കപ്പെടുന്ന പോലെ സന്തോഷമില്ല. പ്രിയമുള്ളവരെ, നാം ആരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെ കൊള്ളരാത്തവരായി തീർന്നിരിക്കുന്നു.
We see there is a problem in the midst of the brethren that when we are saved, we don't have the same joy like others are having, but we have to understand that all of us were sinners.
Yeah,
all of us were sinners in the sight of God.
അതുകൊണ്ട് നമുക്ക് വേണ്ടിയ സന്തോഷം ഒരുപോലെ ഉള്ളത് തന്നെയാണ്. ക്രിസ്തു അവൻ എന്നും മഹത്വമുള്ളവനല്ലേ.
So therefore the joy that we have are also equally there. Is it not our Lord glorious always?
ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി ശിഷ്യന്മാർ മടങ്ങി വന്നപ്പോൾ അവർ സന്തോഷിച്ചത്, നമ്മുടെ യജമാനൻ എങ്ങനെയുള്ള യജമാനൻ, അവന്റെ പേര് പറഞ്ഞപ്പം ഭൂതങ്ങൾ പുറത്താക്കി, കർത്താവേ നീ ആർ എന്ന് പറഞ്ഞാണോ അവർ വന്നേ.
When the disciples were able to cast out the demons in the name of the Lord Jesus Christ, they were very overjoyous saying that did they say like that when they came back?
പകരം അവർ പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഭൂതങ്ങൾ കീഴ്പ്പെടുന്നു.
Said that in your name the demons are obeying us.
അതായത് ഒരു അത്ഭുതം പ്രവർത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് പത്രോസ് ഇങ്ങനെ നോക്കും, അല്ല ഒന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം, പിന്നെ അങ്ങനെ തന്നെ. അപ്പൊ കർത്താവിൽ നിന്നും തനിക്ക് കിട്ടി, കർത്താവ് ആർ എന്ന് കാണാൻ പത്രോസിന് കഴിയണം.
When the miracles were being performed through the hands of apostle Peter, he would have considered himself as something, but it should have been possible for him to know who Jesus is.
See, patrosum shishyamaru vannappo yesu christu enda parney.
When Peter and the disciples came, what did the Lord Jesus Christ say?
Ningal ningal keezhpadunnathu kondalla, ningal per jeevante pusthakathil ezhuthirikkunnathu kondu santhoshippin. സ്ഥാനത്തുള്ള സന്തോഷം.
യു ഷുഡ് നോട്ട് റിജോയ്സ് ബിക്കോസ് ദി ഡിമൻസ് ഒബേ യു, ബട്ട് യു ഷുഡ് റിജോയ്സ് ബിക്കോസ് യുവർ നെയിം ആർ റെക്കോർഡഡ് ഇൻ ദി
ആ മരുഭൂമലയിൽ. മരുഭൂമലയിൽ പത്രോസ് പറഞ്ഞു നമുക്ക് മൂന്ന് കൂടാരം ഉണ്ടാക്കാം.
ആൻഡ് ഇൻ ദി ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട് പീറ്റർ സജസ്റ്റഡ് ദാറ്റ് ദേ ബിൽഡ് 3 tents.
അവൻ പറഞ്ഞു, അവിടെ പറഞ്ഞുകൊണ്ടിരിക്കയിൽ ദൈവം പിതാവ് എന്ത് ചെയ്തു, ഒരു മേഘത്തിൽ വന്ന് ഇന്റർഫിയർ ചെയ്യുക. മുഴുവൻ തീർക്കാൻ പോലും സംഭവിച്ചില്ല. എന്തോ പറഞ്ഞേ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറയുക.
We see at the very same moment Peter was suggesting this, we see heavens opening and God saying, interfering, saying that this is my beloved son in whom I am well pleased, and you ought to listen to him.
അപ്പോൾ യേശുക്രിസ്തുവിന്റെ ആഗണി അതിന്റെ സ്പിരിച്വൽ ലെവലിലും അവന്റെ അവന്റെ ഫിസിക്കൽ സഫറിംഗ് അതിനെ തയ്യാറായ അവന്റെ വ്യക്തിത്വത്തെയും കണ്ടിട്ട് നാം അവനെ ആരാധിക്കണം.
So we ought to worship the Lord Jesus Christ when we think about his suffering regarding the spiritual agony that he went through and also the physical suffering for which he was ready to go through.
അതിനെ അത് അങ്ങനെ സഫർ ചെയ്യുവാൻ തക്കവണ്ണം കൊടുക്കുവാൻ തയ്യാറായ പിതാവിനെ നാം കാണണം.
And also we should be able to see the father who was willing to offer his son to suffer in this manner.
123:2 നമ്മൾ കാണുന്നത് ദാസന്റെ കണ്ണ് യജമാനന്റെ കൈകളിലേക്കെന്നാണ്.
We see in Psalms 123:2 the eyes of the slave is upon the master.
പാപികളായ നാം പിതാവിന്റെ കൈയിലേക്ക് എന്തിനാണ് നോക്കിയെന്ന് അറിയാമോ?
We sinners that we were, why did we look at the hands of the father?
ഇങ്ങനെ ചിന്തിക്കുക.
Let us think like this.
നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ അടുക്കൽ ചെന്നു.
We all went into the presence of God.
അപ്പൊ നമ്മളെല്ലാരും ചെല്ലുന്ന കണ്ടപ്പോ പിതാവ് ചോദിച്ചു, എന്നാ വേണം?
When he saw us approaching, he asked us, what do you need?
കർത്താവെ, ഞങ്ങൾക്ക് മനസ്സിലായി, പിന്നെ പാപം പോകണമെങ്കിൽ പാപമില്ലാത്ത പാപം അല്ല രക്തം ചൊരിയണം, പിന്നെ അത് ഞങ്ങൾക്കൊന്നും ഇല്ല, പിന്നെ നിന്റെ മടിയിലിരിക്കുന്ന മോനെ ഒന്ന് തരുവോ?
If we were to go to and let him know that we are all sinners, and if sin has to be atoned for, someone who is sinless has to be sacrificed, we are all not having that nature, is it possible for you to give your son who is sinless?
എങ്ങനെ ഒരു പിതാവിനോട് അവന്റെ മകനെ ചോദിക്കും?
We have to imagine, how could we ask a father for his son?
എന്റെ മോനെ കൊണ്ടുപോയിട്ട് നീ എന്ത് കൊടുക്കാന?
What would you do with the son whom you are going to take from me?
അത് മോൻ മരിക്കേണ്ടി വരും.
Can we say that your son will have to die?
നിങ്ങളിൽ ഒരാൾക്ക് കിഡ്നി പോയെന്നിരിക്കട്ടെ.
Let us just imagine that one of us lost a kidney.
ഒരു യുണീക്ക് ബ്ലഡ് ഗ്രൂപ്പ് ആണ്, ആ ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയത് എന്റെ മോന്റെ കിഡ്നി മാത്രമാണെന്നിരിക്കട്ടെ.
And let us imagine that it is a very rare blood group, and that blood group is only matching with my son.
അപ്പം ചോദിക്കണ്ട, വന്ന് എന്നോട് വന്ന് പറഞ്ഞാൽ ബ്രദറെ, പിന്നെ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു, പിന്നെ ആ സെയിം ഗ്രൂപ്പിലുള്ള ഇപ്പം ഞങ്ങൾ ആകെ മോൻ ബ്രദറിന്റെ മോന്റെ പറയുവോ? ഏ, ആരെങ്കിലും പറയുവോ?
Would anybody have the courage to come forward and ask, even not outrightly but at least beating around the bush, can we even mention that fact to the father?
ഈ പുത്രൻ വെറും ഒരു പുത്രനല്ല, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവൻ തകർന്നാൽ, അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് അവനെ തകർക്കുവാൻ ദൈവത്തിന് പ്രസാദമായെന്നാണ്.
And we should understand that this son is not an ordinary son. Regarding him, it's mentioned, in whom I am well pleased, but regarding this very son, it is written, it was pleased for him to brew his sin.
See, adu nammal manasilakkanam, oru cheemottaye kurichu nammal aagrihikkunnu endha ennariyamo, adu potterathu enna.
Regarding a rotten egg, we expect that, or we hope that it's never broken.
Adu manasilayo? Nammal ippo monde kodu, mone idu cheenju poi, mone idu kachara dammi kondu kalayanam, kalayumba endu cheyirathu? പൊട്ടരുത്.
When let's imagine a rotten egg, when we give to the children to throw it into the garbage, we give them special
instruction
that they don't break it while they're throwing it.
എന്നാൽ അലബാസ്റ്റർ ബോക്സ്, ജടാമാംസി തൈലത്തെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊന്ന് പൊട്ടിച്ചാൽ.
But regarding the alabaster box which is filled with perfume, what would we do desire if only it were opened?
ഒരു പൂവിനെ ഞെരിച്ചാലോ?
If you were to crush a flower.
നാം ആഗ്രഹിക്കുന്നതിനെ, see, അതാണ്
പ്ലീസ് ടു ബി ബ്രൂയിസ്റ്റ് എന്ന് വെച്ചാൽ കർത്താവിന്റെ മനോഹരത്വം, അവനെ തകർത്താൽ അവനെ തകർക്കുവാനുള്ള ഒരുക്കമായി നമ്മൾ ഇവിടെ കണ്ടുള്ളൂ. എന്തുവാ മനോഹരത്വത്തിന് മേൽ മനോഹരത്വം, ശിഷ്യന്മാരെ പൊതിയുന്ന കർത്താവിന്റെ കരുതലിന്റെ ആ ബ്രൂയിസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവന്റെ മനോഹരത്വം നാം
കാണുകയാണ്. അപ്പോൾ
ആ മാളികമുറിയിൽ നിന്നും ഗെത്സെമനെ തോട്ടത്തിൽ നിന്നും അന്നാസിന്റെ അടുക്കൽ വരെ നമ്മൾ എത്തി. കർത്താവിനെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ.
ഫ്രം ദി അപ്പർ റൂം ടു ഗെത്സെമനെ ആൻഡ് അപ് ടു അന്നാസ് വി ഹാവ് റീച്ച്ഡ്.
അവിടെ അന്നാസിൽ ഒരു അധികാര പോരായ്മയുടെ അനുഭവം അന്നാസിന് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട് അവിടെ.
ആൻഡ് വി ആർ ഏബിൾ ടു സെൻസ് ദാറ്റ് അന്നാസ് ഹാഡ് എ ഫീലിംഗ് ഓഫ് എ ലാക്ക് ഓഫ് അതോറിറ്റി.
അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് അന്നാസിന് പറ്റത്തില്ല, ഇപ്പം ഇസ്രായേലിന്റെ ഇടയിൽ ഈ നമ്മുടെ കർത്താവിനെ നാം പ്രതീക്ഷിക്കുന്ന ആ നാഷണൽ ഹോപ്പിനെ കുറിച്ച് എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്.
സോ വി വുഡ് തിങ്ക് ദാറ്റ് ഇഫ് അന്നാസ് ഈസ് നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ഹിം, വാട്ട് കുഡ് ബി ഡൺ ടു ദിസ് ജീസസ് ഹു ഈസ് ദ ഹോപ്പ് ഓഫ് ഇസ്രായേൽ.
അന്ന് രാത്രി തന്നെ കയ്യഫാവിന്റെ അടുക്കൽ പോയി, രാത്രിയിൽ ഒരു ജഡ്ജ്മെന്റും പാടില്ലാത്തതാണ്, അത് നമ്മുടെ തലയെ വല്ലാതെ മതിക്കുന്നുണ്ട്. എന്നാൽ കയ്യഫാവും കൈയടികെ സന്നദ്രയുടെ അടുക്കൽ പോകുന്നു, ഇതെല്ലാം നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട്.
We see he was in the very same night taken to Caiaphas. We know that no judgment should be taken in the night. Our hearts are filled with these thoughts, but still he was taken to the Sanhedrin.
കർത്താവ് ജനിച്ചപ്പോൾ തന്നെ ഒരു മഹാപുരോഹിതന് ആശീർവാദം പറയാനുള്ള പ്രിവിലേജ് പോയി.
We see when the Lord Jesus Christ was born, we ought to understand that a high priest lost his opportunity to give for benediction.
ഏതാ മനസ്സിലായോ?
Do you understand which one was that?
സക്കറിയ മഹാപുരോഹിതന് ഊമനായി പോയതുകൊണ്ട് ജനമെല്ലാം ആശീർവാദത്തിന് വേണ്ടി കാത്തിരിക്കാറോ? നമ്മൾ നമ്പേഴ്സ് 6-ാം അധ്യായത്തിൽ ആ ആശീർവാദം ഭയങ്കര അനുഗ്രഹവും ഭയങ്കര സൂത്തിങ്ങുമാണ്, അത് കേട്ടിട്ട് വേണം ജനങ്ങൾക്ക് പോകാൻ. എന്നാൽ അന്ന് സക്കറിയാവിനത് പറയാൻ സാധിച്ചോ? സാധിച്ചില്ല.
We see that the prophet Zechariah, he became dumb and he was not able to give that benediction. It's number 6. It's a very beautiful benediction that we all desire.
എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇതാ കർത്താവ് മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ പുരോഹിതൻ വസ്ത്രമണിയാനുള്ള പ്രിവിലേജും പോയി, തനത് കീറിക്കളഞ്ഞു.
We see when the Lord Jesus Christ was going to die, even the opportunity to hold on to his priestly dress was lost because that dress was torn.
അവൻ മരിച്ചപ്പോൾ ഇതാ ദേവാലയത്തിന് ആ ആ കർട്ടൻ അല്ലെങ്കിൽ ആ തിരശീല ഇടുവാനുള്ള പ്രിവിലേജും പോയി, അത് രണ്ടായിട്ട് കീറിപ്പോയി.
We see when he was crucified and when he died, even the temple lost its privilege to hold on to the wheel because it was torn from rent from top to bottom.
ഇനി വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ഇച്ചിരി പ്രയാസമുള്ള കാര്യം വരെ പറയാൻ പോവാണ്.
And now you have to pay attention because I'm going to mention a very difficult point.
ഇത് അതിവിശുദ്ധ സ്ഥലമാണ്, ഇരിക്കട്ടെ.
Let us consider that on the right side is the most holy place.
ഇവിടെ കർട്ടൻ ഇരിക്കുന്നു.
And here we have the wheel in the center.
ഇത് വിശുദ്ധ സ്ഥലമാണ്.
And this is the holy place.
അത് കഴിഞ്ഞിട്ടാണ് പ്രാകാരം.
And after that is the courtyard.
അപ്പോൾ ഈ കർട്ടൻ ഇട്ടിരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്തെ വിശുദ്ധ സ്ഥലവുമായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്.
So the purpose of the wheel being in the center is to divide the most holy place and the holy place.
ഈ വെയിൽ മുറിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലം മുഴുവനും വിശുദ്ധ സ്ഥലമാവുമോ അതോ ഈ സ്ഥലം മുഴുവനും അതിവിശുദ്ധ സ്ഥലമാവുമോ?
If the veil was torn and discarded, the whole place together, would it become the most holy place or just remain as the holy place?
അതിവിശുദ്ധ സ്ഥലമാകും.
The whole place will become the most holy place.
വിശുദ്ധ സ്ഥലം അതിവിശുദ്ധമാവുകയല്ല, പക്ഷെ അതിവിശുദ്ധ സ്ഥലം ഈ ഇങ്ങോട്ട് എൻക്രോച്ച് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടകം ദൃശ്യമായി കഴിഞ്ഞാൽ പെട്ടകം എവിടം വരെ കാണുവാൻ കഴിയുമോ, അതിവിശുദ്ധ സ്ഥലം എവിടം വരെ ദൃശിക്കാൻ കഴിയുമോ, അതുവരെയുള്ള സ്ഥലം അതിവിശുദ്ധ സ്ഥലമായി തീരും.
ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ദ ഹോളി പ്ലേസ് ഈസ് പ്രൊമോട്ടഡ് ടു ബിക്കം ദ മോസ്റ്റ് ഹോളി പ്ലേസ്. ഓൺ ദി അദർ ഹാൻഡ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്
വിൽ എൻക്രോച്ച്
അപ്പോൺ ദ ഹോളി പ്ലേസ് ആൻഡ് മേക്ക് ഇറ്റ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്.
അപ്പോൾ ഈ പുരോഹിതന്മാർക്ക് ആക്സസ് ഉള്ളത് വിശുദ്ധ സ്ഥലത്ത് മാത്രമാണ്.
ദി പ്രീസ്റ്റ് ദംസെൽവ്സ് ഹാവ് ആക്സസ് ഓൺലി ടു ദ ഹോളി പ്ലേസ്.
ഇത് കീറി മൊത്തം അതിവിശുദ്ധമായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആര് പുറത്തിറങ്ങണം?
If the whole place, the veil is torn and the whole place becomes the most holy place, who should go out of this place?
സകല പുരോഹിതന്മാരും ഓടണം അവിടെ നിന്ന്, കാരണം ഇത് കണ്ടാൽ മരണം സാധ്യതയുണ്ട്.
Because all the priests, they have to go out of that place, because if they see the ark, death could befall them.
ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ആ കർട്ടൻ കീറിക്കളയുന്നതോടെ കൂടെ സകല പുരോഹിതന്മാരെ ദൈവം പുറത്താക്കി എന്നും അർത്ഥം വരുന്നുണ്ട്.
There is a meaning when the veil was torn, it also goes to say that having made the place the most holy place, it was necessitated that all the priests were had to go out.
സെക്കറിയാവിന്റെ മൗനത്തെ കുറിച്ച് നാം പറഞ്ഞു.
We talked about the dumbness of Zechariah.
സെക്കറിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ?
What is the meaning of the word Zechariah?
എലിസബത്ത് ആയിരുന്നല്ലോ ഭാര്യ. എലിസബത്ത് വാക്കിന്റെ അർത്ഥം എന്താ?
എലിസബത്ത് വാസ് ഹിസ് വൈഫ്. വാട്ട് ഹിസ് നെയിം, വാട്ട് ഇസ് ദ നെയിം മീൻ?
എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഹിസ് ഓത്ത് അല്ലെങ്കിൽ അവന്റെ പ്രതിജ്ഞ എന്നാണ്.
ദ മീനിങ് ഓഫ് ദ വേർഡ് എലിസബത്ത് ഇസ് ഹിസ് ഓത്ത്.
സെക്കറിയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഓർക്കുന്നു, ഗോഡ് റിമെമ്പേഴ്സ് എന്നാണ്.
ദി നെയിം സെക്കറിയ മീൻസ് ഗോഡ് റിമെമ്പേഴ്സ്.
അപ്പൊ സെക്കറിയയും എലിസബത്തും എന്ന് പറഞ്ഞാൽ ഗോഡ് റിമെമ്പേഴ്സ് ഹിസ് ഓത്ത് എന്നായി.
So together Zechariah and Elizabeth would stand for God remembers his oath.
അപ്പോൾ അങ്ങനെയാണ് താൻ ഒരു മുന്നോടിയായി ഫോർറണ്ണർ ആയിട്ട് യോഹന്നാനെ കൊടുക്കുന്നത്.
And that is how John is given to him as a forerunner.
Anyway, നമ്മൾ അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ ന്യായം അല്ലെങ്കിൽ കർത്താവിനെ ന്യായം വിധിക്കുവാനുള്ള ഈ പുരോഹിതന്മാരുടെ ശ്രമമാണ് കാണുന്നത്.
And then we see the efforts of the priests to judge our Lord.
എന്നാൽ അതിനു മുമ്പ് കർത്താവിനെ ഒരു രാത്രി മുഴുവനും അടിക്കുന്നുണ്ട്.
We see, but before that, prior to that, the whole night we see the Lord Jesus Christ was beaten.
അങ്ങനെ കർത്താവിനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസ് അപ്പുറത്ത് തീ കായുകയാണ്.
We see, while the Lord was being beaten, thus we see Peter warming himself outside.
അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും സൈമൾട്ടേനിയസ്ലി നടക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
So we should understand that both these events are happening at the same time.
അങ്ങനെ രണ്ട് ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ഒരു ഭാഗത്ത് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവിനെ.
These two events are taking place simultaneously. We see on the one hand Peter is denying the Lord.
അങ്ങനെ കർത്താവ് കർത്താവിനെ തള്ളി പറയുമ്പോൾ ഇവിടെ കർത്താവ് അട്ടിക്കൊള്ളുകയാണ്.
We see while Peter was denying the Lord himself was being beaten.
ആ മുഴുവൻ അടിയിൽ ഒരു പ്രാവശ്യം പോലും കർത്താവ് അടിച്ചവനെ ഒന്ന് തുറിച്ചു നോക്കിയിട്ടില്ല.
Not even once while he was being beaten did he look back with cruelty on his oppressor.
രണ്ട് ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം പറയാം.
I'll just mention an event that took place 2 days back.
നിങ്ങൾ ആരും പേടിക്കേണ്ട നിങ്ങളെക്കുറിച്ചല്ല.
It's not regarding you. You don't have to be afraid.
ഞാനും ജോസ്റ്റാനും കൂടെ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു.
Myself and Joseph we were crossing the road.
പെട്ടെന്ന് ഒരു അറബി ഈ സൈഡിലായിട്ട് വന്നു. അദ്ദേഹത്തിന്റെ മുന്നിലൂടെ ഞാൻ ക്രോസ് ചെയ്തത്.
He just came and I was crossing just before him.
അപ്പോൾ അദ്ദേഹം എന്റെ തോളയില് ഇങ്ങനെ തട്ടിയിട്ട് ചലോ ഒന്ന് പോ എന്നുള്ള മട്ടിൽ എന്നെ ഇങ്ങനെ തോളയിൽ തട്ടി. തോളയല്ല, പുറത്തിനായിട്ട് ഇങ്ങനെ തട്ടി.
So he tapped me on my back with the intention to tell me that proceed, go ahead.
ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ തുറിച്ചു നോക്കി.
So I stared at him.
ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഓ സാരമില്ല, നോക്കേണ്ട ആവശ്യമില്ല എന്ന നിലയിലൊന്ന് പോകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഒരു നോട്ടം കൊടുത്തു.
I just thought like this. It was not possible for me to just take it casually and go ahead without staring at him.
നമ്മളോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എന്നാ ഒരു നോട്ടാ നമ്മൾ നോക്കുന്നില്ലേ?
If somebody were to talk to us in a bad manner, we would stare at them.
എന്നാൽ കർത്താവിനെ അടിച്ചുകൊണ്ടേയിരുന്നു.
We ought to understand that the Lord was being continually beaten.
അവനെ അടിച്ചു നോക്കി ദുഃഖിക്കാനല്ല ഞാൻ പറയുന്നത്. അവൻ തലപൊക്കാതിരിക്കത്തക്കവണ്ണം അവൻ പറഞ്ഞു, I am lowly and meek. ആ താഴ്മയും സൗമ്യതയുമുള്ള കർത്താവിന്റെ ആ വ്യക്തിത്വത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇവനൊന്ന് പ്രൊവോക്ക് ആകുന്നില്ല, ഇവനൊന്ന് അനങ്ങുന്നില്ല. സർവശക്തൻ അടിമേടിക്കത്തക്കവണ്ണം താഴ്മയും വിനയവുമുള്ള സ്വഭാവമുള്ളവനെന്ന് കണ്ട് നാം അവനെ അവിടെ വെച്ച് ആരാധിക്കേണ്ടതാണ്.
We see, I'm not asking you to look at the fact that he was being beaten and then express your sympathies, but on the other hand, to look at him and see that after enduring so much of beating, not even once he looked back on his oppressors, to look at his lowly and meek nature and worship him there.
അവിടെ വെച്ച് അവനോട് നിന്നെ അടിച്ചടാർ പ്രവചിക്കാന്ന് പറയുന്നുണ്ട്.
Mocked at him saying, prophecy as to who hit you.
ഈ പട്ടാളക്കാർക്ക് അതുവരെ ജീവിതത്തിൽ ഈ കുറ്റവാളികളെ അടിച്ചപ്പം കിട്ടുന്ന സുഖമുണ്ടല്ലോ, അത് കർത്താവിനെ അടിക്കുമ്പം കിട്ടിയിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
We see the sadistic joy that the soldiers used to enjoy when they were beating up the prisoners, they did not receive it while they were punishing the Lord.
അതെന്താ കാര്യം?
What was the reason?
ഇതില്ല അങ്ങ് മേടിക്കുക, ഇത് എന്നതാ ഇത്?
Because the Lord was accepting everything wholeheartedly.
പക്ഷേ പെട്ടെന്ന് കർത്താവിന്റെ തല പൊങ്ങി.
But then at one instance the Lord raised his head.
ഈ പട്ടാളക്കാർ ഞെട്ടിക്കാണ്, കാരണം ആ ഇവരെ തളരുക അടിച്ചടിച്ച്. എന്നാൽ അവിടെ പറയുന്നത് പെട്ടെന്ന് അവന്റെ തല പൊങ്ങി, ഇവരെല്ലാം വിചാരിച്ചു കാണും ആ ഇതെന്നാ പറ്റിയെന്ന്.
They were growing weak and weary after beating our Lord Jesus Christ, and when the Lord raised his head, they would have been shocked.
ഇന്നത്തെ ഈ പട്ടാളക്കാരെ ആരെ നോക്കിയില്ല, എങ്ങോട്ടോ കർത്താവ് ഒന്ന് നോക്കി വീണ്ടും തലകുനിച്ചു.
He did not look at the soldiers who were surrounding him, but he looked in a particular direction and then he bowed down again.
ആ അടിയുടെ പൂരത്തിൽ വലിയ പടക്കം പോലെയുള്ള ശബ്ദത്തിനിടയിൽ പത്രോസ് തള്ളി പറഞ്ഞപ്പോൾ കർത്താവ് തലപൊക്കി നോക്കി.
Even in the midst of sounds of the beating that he was enduring, he raised his head and looked at the moment when Peter was denying him.
കർത്താവ് വാ തുറന്ന് എന്നെ അടിച്ചതാർ എന്ന് പറയണമായിരുന്നെങ്കിൽ പറയുമായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, നിങ്ങൾ ആരും എന്നെ അടിച്ചില്ല, എന്നെ അടിച്ചത് എന്റെ മാറോട് ചാരുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ശിഷ്യനായ പത്രോസ് അത്രേ.
If the Lord were to say to point out the one who really beat him, he would not have called out the names of any of the soldiers who were beating him, but he would have called out the name of Peter, the one who he had drawn him close to his own heart, Peter, who had betrayed him.
പ്രിയമുള്ളവരെ,
denied him.
ഈ ലോകത്തിന് കർത്താവിനെ അടിക്കാനാവില്ല, എന്നാൽ നാം അവനെ അറിയാതെ അടിക്കുന്നുണ്ട്.
Dear children of God, let us understand that the world itself cannot beat the Lord, but we, without knowing, several times we beat him.
അതായത് ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം ജനിച്ചപ്പോൾ അവന്റെ മരണം ആവശ്യമായി വന്നു.
Let me say like this: when we were born, his death was a necessity for us.
നാം പാപം ചെയ്തപ്പോൾ അവന് കഴുകുവാൻ ആവശ്യമായി വന്നു.
When we sinned, his cleansing was needed for us.
എന്നാൽ നാം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുമ്പോൾ അവൻ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോകുവാൻ ആവശ്യമായി വന്നു.
But we should understand that when we willfully sin, it becomes necessary for him to go through suffering.
Our deliberate sins are torturing for him.
We could say it like this: our deliberate and willful sins are torturous for Christ.
നമ്മുടെ കാല് കഴുകുന്ന കാര്യം നമ്മൾ ഇന്നലെ കണ്ടു, അത് എത്ര ലോലി ആയിരിക്കുന്ന ഒരു ജോബ് ആണ്.
We saw how lowly it is for the Lord to wash our feet.
എന്നാൽ അതിലും കഷ്ടമാണ് നാം അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുമ്പോൾ അവന്റെ കരണത്ത് തുപ്പുകയും അടിക്കുകയും ചെയ്യുന്നത് പോലെ അവന് തോന്നുന്നു.
But how much more hurtful it is when we deliberately sin. It is likened to our spitting on his face.
കർത്താവിത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത് ഞാൻ എങ്ങനെ പ്രസംഗിക്കും, ഞാൻ നിന്നെ എത്രയോ വട്ടം ഉപദ്രവിച്ചിരിക്കുന്നു.
When the Lord revealed this to me, I asked the Lord, how can I preach it, because several times I have beaten you.
പത്രോസ് എന്തിനാണ് കർത്താവിനെ പിന്തുടർന്നത്?
Why did Peter really follow the Lord?
എന്തിനാണ് പത്രോസ് പിന്തുടർന്നത്?
What is the exact reason for which he followed the Lord?
നമുക്ക് പലതും പറയാൻ പറ്റും.
We can say several reasons.
കർത്താവ് നീ എന്നെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞു, അപ്പൊ ഞാൻ നിന്നെ വിട്ടുകളയത്തില്ലെന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി കർത്താവ് പത്രോസ് പുറകെ നടന്നു. അങ്ങനെയൊക്കെ പലതും പറയാൻ പറ്റും.
We can say perhaps when the Lord said that all of his disciples would follow away, Peter said that he would follow, and to prove that perhaps he followed the Lord.
മറ്റുള്ളവർ പറഞ്ഞു, ഞങ്ങള് പത്രോസ് നിന്നെ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും നിന്നെ വിട്ടുപോകത്തില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞു.
Just like Peter said that he would not leave the Lord, did the others also say like that?
അങ്ങനെ പറഞ്ഞു.
Did they say like that?
അവരും പറഞ്ഞു ഞങ്ങളും നിന്നെ വിട്ടുപോകുകയില്ലെന്ന്.
Even the other disciples also said that they will never leave the Lord.
എന്നാൽ കൃത്യമായ ഒരു വാക്യം മത്തായി 26:58 കാണുന്നുണ്ട്.
Matthew chapter 26 verse 58
അവൻ എന്തിനെ പുറകെ പോയി എന്ന കാരണം
gives the precise reason for which he followed the Lord.
To see the end.
We see the purpose for which Peter followed the Lord Jesus Christ was to see what happens at the very end.
അപ്പോൾ പത്രോസിന് അറിയാം, സമുദ്രത്തിനെ അടക്കുവാൻ കഴിയുന്നവൻ, മത്സ്യത്തോട് കൽപ്പിക്കുവാൻ കഴിയുന്നവൻ, മരിച്ചവനെ ഉയർപ്പിക്കുവാൻ കഴിയുന്നവൻ, ഇവൻ എന്ത് ചെയ്യും, എന്തെങ്കിലും ചെയ്യും, എന്ത് ചെയ്യും, അവസാനം കാണാൻ, ഫിനിഷിംഗ് കാണാനായിട്ട് നിൽക്കുക.
We see Paul, who knows the power of the Lord Jesus Christ, the one who could
calm
Peter, but the one who could calm the waves, the one who could raise the dead from to life. He was just wondering and seeing what would really happen, and the very end, how it would finish.
അടിക്കുമേൽ അടികിട്ടുമ്പോൾ പത്രോസ് വിചാരിക്കുക, ഇപ്പം എന്തെങ്കിലും കർത്താവ് ചെയ്യും.
When he was witnessing the Lord being beaten with beatings after beatings, he thought that at this moment the Lord would do something.
നമ്മുടെ നാട്ടിലൊക്കെ ഒരു രീതിയുണ്ട്.
There is a particular
ഈ ചന്ത സ്ഥലത്തൊക്കെ ചിലപ്പോ രണ്ടുപേര് തമ്മിൽ ഓട്ടക്കും.
In the marketplace, sometimes two people get into a quarrel.
அப்ப ஆட்காருக்கு பதுக்க கூடும்.
Then the people gather around the two people who are quarreling.
ഈ ഒട്ടകം നീ എന്തോ ചെയ്യും ഇങ്ങനെ പറയുന്നതല്ല, അടി നടക്കുന്നില്ല.
You see, the people, they just keep arguing, but the actual fighting doesn't take place.
அப்ப ഈ നോക്കി നിൽക്കുന്നവർ, ഓ ഇത് ചുമ്മാ മെനക്കേടാ, രണ്ട് കൊടുക്കണം.
The people who are witnessing, they say, oh, this is just a waste of time. Why don't you start?
നമ്മളൊന്നും കാണാനായിട്ട് ടിക്കറ്റ് ഇല്ലാതെ പ്രോഗ്രാമിന് നിൽക്കുന്നത്.
People are gathered there just to witness those events.
എന്നാൽ ഇവർ നീ എന്തോ ചെയ്യും, ഞാൻ നിന്നെ ശരിയാകും, ഈ പറയുന്നതല്ലാതെ കൈ ആരും ഓങ്ങുന്നില്ല.
But the subjects, they are just only using their words, but they are not really fighting.
അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസ് കർത്താവ് ചെയ്യുന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. എന്റെ കർത്താവ് അടിമേടിച്ച് തളർന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയാണ്, കർത്താവ് ഇപ്പോൾ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, ചെയ്യുവേൻ എന്നുള്ള ആ ടു സീ ദി എൻഡ് പത്രോസ് കാത്തിരിക്കുകയാണ്.
We see Peter had the strong desire in his heart while he was witnessing the Lord being beaten that the Lord should do something in retaliation, and he wanted to see the end.
അതിനിടയ്ക്ക് പത്രോസ് പലവട്ടം വീണു കഴിഞ്ഞു.
But meanwhile, Peter himself fell several times.
അടിമുഴുവൻ കർത്താവ് മേടിക്കുക, വീഴ്ച മുഴുവനും പത്രോസ് നടത്തുക.
The Lord was bearing all those beatings, but it was Peter who kept falling.
പത്രോസ് പറയാണ്, കർത്താവേ എന്റെ ചാൻസ് തീർന്നു, ദാണ്ട മൂന്നാമത്തെ ഫൈനൽ കോൾ വരാൻ പോകുന്നു, അതിനു മുമ്പ് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്.
Peter would have thought like this, my chance is already over, the final chance is going to come, but before that, do something, Lord.
അവൻ അവിടുന്ന് അതിദുഃഖത്തോടുകൂടെ പുറത്തുപോയി.
With much sorrow, he went outside.
ഏകദേശം 30 വർഷം കഴിഞ്ഞിട്ട്,
almost 30 years afterwards,
അവൻ ഒന്ന് പത്രോസ് എഴുതുവാൻ തുടങ്ങി.
He began to write the lines of First Peter.
അവൻ ഗെത്സമനയിലെയും ആ ആങ്കണത്തിലെയും ആ സിറ്റുവേഷനെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി.
He was meditating regarding the events at Gethsemane and the events in the midst of the multitude, and he wrote like this. 1 Peter chapter 2 verse 22.
എന്താ പറഞ്ഞത്? ആ പ്രിയമുള്ളവരെ, അത് ബ്രദറെ, അത് വായിക്കുമ്പോഴേ പത്രോസ് ഇങ്ങനെ ധ്യാനിച്ചിട്ട് പറയുന്ന പോലെ വായിക്കണം. ആ മതി. അതായത് അവിടെ നോർ വാസ് ഡിസീറ്റ് ഫൗണ്ട് ഇൻ ഹിസ് മൗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വായിലേക്ക് നമ്മൾ ഈ വായി നോക്കി എന്നൊക്കെ പറയത്തില്ലേ, വായി നോക്കി നിൽക്കുക പത്രോസ്, ആ വായിക്കകത്തു നിന്നൊരു വാക്ക്. അപ്പം പൗലോസ് അല്ല പത്രോസ് തപ്പിയത് പോലെ ഇതേ, നോർ വാസ് ഡിസീറ്റ് ഫൗണ്ട് ഇൻ ഹിസ് മൗത്ത്, ആ വായിൽ എന്തില്ല, ഒന്നും പുറത്തു വന്നില്ല, ഒന്നും പുറത്തു വന്നില്ല. പത്രോസ് പറയുകയാണ്, ഹി റിവൈൽഡ് ഡിഡ് നോട്ട് റിവൈൽ ഇൻ റിട്ടേൺ വെൻ ഹി സഫേർഡ് ഹി ഡിഡ് നോട്ട് ത്രെട്ടൺ ബട്ട് കമിറ്റഡ് ഹിംസെൽഫ് ടു ഹിം ഹു ജഡ്ജസ് റൈറ്റിയസ്ലി. പത്രോസിന്റെ നിരാശയല്ല, പത്രോസിന്റെ കണ്ടുപിടുത്തമാണ്. യെസ് ഞാൻ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും മറ്റൊന്ന്, പക്ഷെ ഞാൻ കണ്ടെത്തിയത് അവന്റെ മഹത്വമാണ്. പ്രിയമുള്ളവരെ, അവിടെ വെച്ച് നാം അവനെ അയ്യോ നല്ല നോക്കേണ്ടത്. എങ്ങനെ കണ്ടത്? ഏ രണ്ട് വിധത്തിൽ അയ്യോ നോക്കാൻ പറ്റും.
Here when Peter was writing these words, we know that this is the result of his careful examination of what was happening to the Lord. He examined the Lord to find if anything would come out of his mouth, and he found that nothing came out of his mouth, and that's how he's writing it. There are two ways to express
wow ennu parayam, wow ennum parayam
le, we can say wow or we can say wow.
ഞാൻ പലപ്പോഴും ഈ പാട്ട് പാടുമ്പോൾ ഹൗ ഗ്രേറ്റ് ദ വാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ,
there is a song which we sing, how great the world.
അത് രണ്ടു വിധത്തിൽ പറയാൻ പറ്റും.
There are two ways we can say that.
How great the world.
We can express it in a manner of wonder, wonderment, like how great is the Lord.
ഇങ്ങനെ ചോദിക്കാം, how great the world.
Or we can put it like a question, as to question the greatness of the Lord. How great are you?
ആ അയ്യോയിൽ അവന്റെ മനോഹരത്വം താങ്ങാൻ മേലാതെ, അവന്റെ സൗന്ദര്യം താങ്ങാൻ മേലാതെ, അവന്റെ 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 ആ ബ്യൂട്ടിയുടെ മുമ്പിൽ നമ്മളെ തന്നെ നമ്മൾ അഗ്ലിയായി കണ്ടുകൊണ്ട് അവന്റെ അവന്റെ പാദത്തിൽ ചുംബിക്കാൻ, മനുഷ്യരെല്ലാവരും തുപ്പി അവന്റെ ചെള്ളയിൽ ചുംബനം ചെയ്യുവാൻ തയ്യാറാകുന്ന ഭക്തന്റെ ആരാധനാ മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകും.
We should have the heart of a worshipper who is beholding that great beauty, that great comeliness, in comparison with the lack of comeliness that we ourselves had, and be ready to kiss on that spit and face.
എന്തു ആയിരുന്നു സംഭവിക്കുന്നത്? തൊലി ഉരിച്ച്, കഷ്ണം കഷ്ണമായി അവന്റെ കുടലും കൂടെ കഴുകുന്ന, കഴുകി ഊനമില്ലാത്ത കുഞ്ഞാടാണെന്ന്, ശ്രദ്ധിക്കാതെ കഴുകുന്ന പുരോഹിതന്മാരുടെ കൈകളിൽ എന്ന പോലെ അവൻ അനുഭവിക്കുകയല്ലായിരുന്നു.
We see what was he going through. It was literally just like the sacrificial lamb was removed of skin and then cut into pieces, and then it was the intestines were washed and then passed through the hands of careless priests.
ഇങ്ങനെ പത്രോസ് കണ്ട് അതിശയിച്ച് ആരാധിക്കുമ്പോൾ യോഹനാൻ അതേ അങ്കണത്തിൽ ഉണ്ടായിരുന്നു.
We see when Peter was looking at this and was filled with great wonder at what was happening, John himself was also there in that group.
പത്രോസിന്റെ വാക്കുകൾ കേട്ടിട്ടെന്ന പോലെ യോഹനാൻ പറയാ, പത്രോസേ കർത്താവിന്റെ വായിൽ എങ്ങനെ ഒരു തെറ്റായ വാക്ക് കാണും, അവൻ എങ്ങനെ പാപം ചെയ്യും. ഹി ഡിഡ് നോട്ട് സിൻ എന്നാ, അവൻ പാപമൊന്നും ചെയ്തില്ല എന്ന് പത്രോസ് ഇങ്ങനെ ഒരു ഒരു എക്സ്ക്ലമേഷൻ മാർക്കേ നിൽക്കുമ്പോൾ യോഹനാൻ പറയാണ്, പത്രോസേ അവനിൽ പാപമൊന്നും ഇല്ല, വെല്ലോ ഉണ്ടെങ്കിൽ വേണ്ടേ പുറത്ത് ചെയ്യാൻ, അവനിൽ ഇല്ല എന്ന് യോഹനാൻ പറയും.
Just as though he had heard the words of Peter, John continues to say with much sureness that in him was no sin.
ഇങ്ങനെ പത്രോസിന്റെയും യോഹന്നാന്റെയും വാക്കുകൾ കേട്ടിട്ടെന്നവണ്ണം പൗലോസ് പറയുകയാണ്, പാപമൊന്നും ചെയ്തില്ല, അവനിൽ പാപമൊന്നും ഇല്ല. അപ്പം അവൻ പാപം അറിഞ്ഞിട്ടില്ല ഇല്ലേ? ഹി ന്യൂ നോ സിൻ.
As though hearing the words of Peter and John, when Peter was saying that who committed no sin, John was saying that in him there is no sin. Paul extends that and says that he knew no sin.
അപ്പോൾ ഈ അനുഭവത്തിലൂടെ കർത്താവിനെ മുമ്പോട്ട് കൊണ്ടുമ്പോൾ വെളിച്ചമായിരുന്നവനെ ആ അവർ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുമ്പോൾ അവനെ പിന്തുടരുന്ന ഒരു ഒരു കൂട്ടം ജനമാണല്ലോ നാം, ആ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം മങ്ങുന്നുണ്ടാവും, അയ്യോ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരും ഇവനെ ന്യായം വിധിക്കുന്നില്ലയോ.
We see he who was the light, he was taken from one place to another, and we people who are going behind him, perhaps the light would be dimming because we would be considering why is no one giving justice to him.
എങ്ങനെ കയ്യഫാവിന്റെ അടുക്കൽ ഏത് സമയത്താണ് അവരെ കൊണ്ട്, അല്ല കയ്യഫാവ് അവരെ ചേർത്ത് പീലാത്തോസിന്റെ അടുക്കൽ ഏത് സമയത്താണ് കർത്താവിനെ കൊണ്ടുപോകുന്നത്?
We should when what is the time when he was taken to Pilate from Caiaphas presence?
അതൊരു വല്ലാത്ത സമയം, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്.
ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ടൈം.
പുലർച്ചെ എന്ന് വെച്ചാൽ എന്തുമാത്രം പുലർച്ചെ അല്ല, അത് പറഞ്ഞു നന്നായി.
ഹൗ ഏർലി വാസ് ഇറ്റ് ഇൻ ദ മോർണിംഗ്?
സി, നിങ്ങൾ ജീസസ് ഫിലിം കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ മിക്ക ആൾക്കാരും.
മോസ്റ്റ് ഓഫ് യു വുഡ് ഹാവ് സീൻ ദ ഫിലിം ജീസസ്.
അതിനകത്ത് പീലാത്തോസ് വരുന്ന വരവ് കാണിക്കുന്നുണ്ട് രാവിലെ.
ഇറ്റ് ഷോസ് ഹൗ പൈലറ്റ് ഇസ് കമ്മിങ് ഇൻ ദ മോർണിംഗ്.
ഉറക്കച്ചടവോടുകൂടെ തലമുടിയെല്ലാം ഉഴപ്പി ഉറക്കം കളഞ്ഞല്ലോ എന്നുള്ള നിലയിൽ വന്ന് കാണിക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ വിചാരിക്കുന്ന ആ ഡയറക്ടർ പ്രോപ്പർ ആയിട്ട് അത് മനസ്സിലാക്കിയിട്ടായിരിക്കും അങ്ങനെ ഒരു ചിത്രം നമുക്ക് നൽകുന്നത്.
ഇറ്റ് ഷോസ് എ സീൻ വേർ പീറ്റർ പൈലറ്റ് ഹി കംസ് ഹിസ് ഹാഫ് അസ്ലീപ് ആൻഡ് ഹിസ് ഹെയർ ഇസ് അൺകെംപ്ഡ് ആൻഡ് വിത്ത് അൺപ്രിപ്പയർഡ് മാനർ ഹി കംസ്.
യോഹന്നാൻ 18:28 നമുക്കത് കാണാൻ കഴിയും.
വി കൻ സീ ദാറ്റ് ഇൻ ജോൺ ചാപ്റ്റർ
18:22-28. ആ പുലർച്ചയ്ക്ക് പീലാത്തോസിന്റെ അടുക്കിലേക്ക് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. അത് വളരെ പുലർച്ചയായിരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ഇന്ന് ഒരൊറ്റ പകൽ കൊണ്ട്, അതായത് ഒരു 5-8 മണിക്കൂർ കൊണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, പീലാത്തോസിന്റെ അവിടുത്തെ പ്രശ്നം മുഴുവൻ കഴിഞ്ഞിട്ട് ഹെരോദാവ് വളരെ ദൂരമാണ്. ഹെരോദാവിന്റെ അവിടെ നിന്ന് വീണ്ടും പീലാത്തോസ്, പീലാത്തോസിന്റെ അവിടെ അനേക വട്ടം അനേക മണിക്കൂറുകൾ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് അവനെ വാറുകൊണ്ട് അടിപ്പിക്കാനായിട്ട് പട്ടാളക്കാരുടെ കയ്യിൽ, അതും കഴിഞ്ഞിട്ട് ഗോൽഗോത്തോ വരെ കൊണ്ടുചെന്ന് അവനെ ക്രൂശിച്ച് ശവമെടുത്ത് അടക്കണം. ഇത്രയും സമയം വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തീരണം. വളരെ കുറച്ച് സമയമേ അവരുടെ കയ്യിലുള്ളൂ. ശവത്ത് തുടങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ വെളുപ്പിനെയാണ് അവർ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോകുന്നത്.
We should understand that there were so many tasks to be accomplished that day before the Sabbath started. They had to take him from the high priest to Caiaphas, and then from there to Pilate, and then from Pilate to Herod, and back to Pilate. Such a long time, so they started very early.
അങ്ങനെ കൊണ്ടുചെല്ലുമ്പോൾ നമ്മളൊട്ടും, നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാള് പീലാത്തോസിന്റെ അടുക്കൽ വന്നിട്ട് എന്തോ മർമർ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു.
And while we are just watching like this, one person most unexpectedly he comes to Pilate and murmurs something in his ear.
മത്തായി 22:19 പറയുന്നത് ആൾ ആരായിരുന്നു? പീലാത്തോസിന്റെ ഭാര്യ.
അവനൊരു
ന്യൂസ് കൊണ്ട് കൊടുക്കുക.
Matthew 27:19 reveals the person, it is Pilate's wife herself.
ആ നീതിമാൻ നിമിത്തം എന്ന് പറയുക.
She says that because of that righteous man.
അത് കേൾക്കുന്ന നമുക്കൊരു സംശയം, ഇനിയും ആ രാജ്ഞി വല്ല വിശ്വാസിയായിരുന്നോ?
Sometimes we might be led to think whether that queen was a believer herself.
നമുക്കറിഞ്ഞുകൂടാ.
We do not know.
എന്തായിരുന്നാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇവര് മുഴുവനും, യഹൂദന്മാർ മുഴുവനും പറഞ്ഞത് ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്നാണ്.
We see in this particular event all the Jews they said that he blasphemed against God.
ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പീലാത്തോസിന്റെ അടുക്കൽ വരുമ്പോൾ ദൈവദൂഷണം പറയുന്നില്ല, വേറെ ഒരു കാര്യമാണ് പറയുന്നത്.
And when they come to Pilate they did not talk about blasphemy, they say something else.
അവരെന്താ പറഞ്ഞേ?
What did they say?
എന്തോ ആ വായിച്ചാട്ടെ. Luke 23:14.
Luke 23:14.
സിഡക്ഷൻ അല്ലെങ്കിൽ പെർവർട്ടത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരു രാജ്യദ്രോഹ കുറ്റം അവിടെ കൊണ്ടിരുന്നത്.
We see they say that this person is misleading the people. They put forward a crime of treason.
എന്ന് വെച്ചാൽ ഈ ബ്ലാസ്ഫമിങ് കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ പീലാത്തോസിന് ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. രാജ്യദ്രോഹമാണെങ്കിൽ ഇവർക്കൊരു ഒരു എന്ന് പറയുന്ന കേസിനൊരു ബലം ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും ഈ അഡ്വക്കേറ്റ്സ് പറയും ഇച്ചിരി കള്ളത്തിലൊക്കെ ചേർത്ത കേസിനൊരു ബലം ഉണ്ടാക്കണം എന്ന് പറയും.
If they go to the presence of Pilate saying that he was a blasphemer, Pilate would have nothing to do with him, but if they could make the case to look as if it was treason against the country, then Pilate would have to do something.
അപ്പോൾ പീലാത്തോസ് ആദ്യമായി ജീവിതത്തിൽ തനിക്കൊരു ഈ മനുഷ്യനെ ന്യായം വിധിക്കാൻ ഒരു അധികാര ഫീലിംഗ് കിട്ടാതെ പ്രയാസപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കാം.
Perhaps for the first time in his very life when he was sitting in judgment regarding this man Jesus, he had the feeling in his heart that he did not have the authority to go ahead to judge.
ഏതാണ്ട് 9 വർഷമായി ഈ സ്ഥലത്ത് പീലാത്തോസ് ഭരിക്കുക.
Almost for 9 years Pilate had been governing this area.
ഒരിക്കലും ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല.
Not even once did he feel like this in his heart.
അവൻ അറിയത്തില്ലെങ്കിലും അവൻ നിൽക്കുന്ന ആരുടെ മുമ്പിലാണ്?
Even though he does not know who is he standing before.
ഈ പട്ടാളക്കാർക്ക് അറിയത്തില്ലെങ്കിലും അവർ അടിച്ചു ആരെയാ?
Even though the soldiers did not know whom did they beat.
എത്ര മുറുക്കി അടിച്ചിട്ടും അടിക്കുന്നതിന്റെ സുഖം അവർക്ക് കിട്ടുന്നില്ല.
With how much of a severity they did beat the Lord Jesus Christ, they did not get that pleasure.
നാം കൈകാര്യം ചെയ്യുന്നത് ആരെയാ?
Whom are we dealing with?
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
Do you understand?
പലരും പറയാറുണ്ട്, ബ്രദറെ ഞാൻ ആദ്യമായി ഒരു മുസ്ലിമോ ഹിന്ദുവോ പറയുമ്പോൾ ബൈബിൾ വായിച്ചപ്പം എനിക്ക് അങ്ങനെ തോന്നി, എനിക്ക് ഇങ്ങനെ തോന്നി, ഇത് വെറും അക്ഷരങ്ങളല്ല എന്നുള്ള സത്യം നാം മറന്നു പോകുന്നു. ചിലർക്കത് അങ്ങനെ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്.
When we talk to a first time Christian from other backgrounds like Muslims or Hindus, they say that when they read the Bible, the word of God, they felt in a very particular manner.
പീലാത്തോസ് യേശുക്രിസ്തുവിന്റെ ഒരു കാര്യം കേട്ടിട്ട് വല്ലാതെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ?
There is one matter regarding which Pilate was exceedingly afraid when he heard about Jesus.
കർത്താവ് എന്തോ സൺ ഓഫ് ഗോഡ് എന്ന് വായിച്ചാട്ടെ. യോഹന്നാൻ 19
John 19:8
ഏത് വാക്ക് കേട്ടിട്ടാ? അവനോട് ഞങ്ങൾക്കൊരു ന്യായപ്രമാണം ഉണ്ട്, അവൻ തന്നെ താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് എന്ന് പറഞ്ഞല്ലേ 7
7 വി ഹാവ് എ ലോ.
അപ്പോൾ 8 ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. ഞാൻ പറയുന്നത് അവനൊരു സെൻസ് കിട്ടിക്കൊണ്ടിരിക്കുക.
What I am saying is when he heard that he made himself as a son of God, Pilate was more afraid.
See, Pilatus already tanikendo oru prashnam Pilatus anubhavikkunnundu.
Pilate was able to experience some kind of an unknown fear.
Angane irikkumbol deivputran, see, oru manushanum pidikkappettu kaniyal kallan aanengil taan deivputranu pinne parayathilla, deivputranayittu endo edukkana ippa chaagan povu annu parayalle.
Because if a person is captured for this sake of being blaspheming, he would not again repeat that he is the son of God.
ivan parnju naan aagunu velicham ayyo velicho alle onnum illa enne verade vittekane enna eru manushanum parayum aa samayathu.
When he is being captured, every person will retrace his words.
ennal adichu neeru konde deham mudinum keeri aa mulmudi vechu irikkumbol Pilatus chodikkunnundu, para nee yahudanne rajavo ennu parayumbol ഒട്ടും പറയാൻ മേലാത്ത ഒരു അവസ്ഥയിലാണ് കർത്താവ് നിൽക്കുന്നത്. അന്നേരം കർത്താവ് പറഞ്ഞറിയാവോ, ഞാനാകുന്നു.
We see our Lord Jesus Christ when he was beaten and he was bruised and he was broken and he was standing in the presence of Peter, of Pilate, and Pilate is asking him, who are you? Are you the king of the Jews? He still answers in the positive.
നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം, പീലാത്തോസ് ഹൈലി ലോജിക്കൽ, ഹൈലി ഏബിൾ ആയിരിക്കുന്ന ഇന്നത്തെ ഒക്കെ ഒരു IAS ഓഫീസേഴ്സിനെ കാട്ടിലും ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള, അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ പഠിക്കുവാൻ കഴിവുള്ള ഒരു ഓഫീസറാണ്.
We should understand that Pilate was a very able and very logical person who could be equivalent to a much greater than the present day IAS officers who is able to precisely identify criminals.
അപ്പം ദൈവത്തിനാണെന്ന് ആദ്യം ഒരു ഒരു കണ്ടുപിടുത്തം പുള്ളി കണ്ടുപിടിച്ചു. എന്തുവാ ഇവൻ ഗലീലക്കാരനെന്ന് കണ്ടുപിടിച്ചു.
The first discovery that he made regarding Jesus that he was Galilean.
അന്നേരമാണ് ഹെരോദാവിന്റെ അടുക്കൽ വിടുന്നത്.
And that is when he sent him to Herod.
അപ്പോൾ തിരിച്ചു മടങ്ങി വന്നപ്പോഴത്തേക്ക് പിന്നെ ചോദിക്കുന്ന ചോദ്യം നോക്കിക്കേ.
When he came back once again to his presence, look at the question that he is asking.
ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു. 9 വാക്യത്തിലെ പീലാത്തോസിന്റെ ചോദ്യം നോക്കിക്കേ.
John 19 verse 9, look at the question that Pilate is asking.
പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് നീ എവിടെ നിന്നാകുന്നു എന്ന് ചോദിക്കുകയാണ്.
He goes back to the praetorium and asks Jesus, where are you from?
ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രിയമുള്ളവർ?
Are you able to comprehend that question?
ഓ, ആദ്യം വിചാരിച്ചു ഇവനെ ഇവിടെ എങ്ങാണ്ടുള്ള ആളാണ്.
Firstly he thought that he was from Galilee.
അല്ല, ഇവിടെ എങ്ങാണ്ടുള്ള ആളാണ്, പിന്നെ ഗലീലി എന്ന് മനസ്സിലായി.
First he understand that he was from somewhere nearby, then he understood he's from Galilee.
ഇപ്പൊ ചോദിക്കുക, അല്ല ഭയപ്പെട്ട് ചോദിക്കുക. കാരണം ഈ മനുഷ്യർ പറയുന്ന ക്ലെയിംസും ഈ മനുഷ്യർ പറയുന്ന കുറ്റങ്ങള് ഒരു ഒരു ക്രിമിനലിന് ചേർന്നതേ അല്ല. അവൻ വന്നിട്ട് സത്യമായിട്ടും ചോദിക്കുക, നീ എവിടെ നിന്നാകുന്നു?
Because after hearing the crimes that he has committed, it does not match with what the Lord Jesus Christ has done, and he is asking him, where are you truly from?
എന്റെ സമയം തീർന്നല്ലോ, ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ നിർത്തിക്കോളാം.
I have come to the end of my time, let me just mention one more man.
പീലാത്തോസിന്റെ നെട്ടോട്ടം നിങ്ങൾക്ക് കാണണം.
If you were to look at the Pilate's running hither and thither.
യോഹന്നാൻ 18:29 നോക്കി.
Let us look at John chapter 18 verse 29.
പുറത്തു വന്നു.
പൈലറ്റ് ഹി വെന്റ് ഔട്ട് ടു ദെം.
38 വായിച്ചു.
സോ ഇറ്റ് വാസ് 38.
പുറത്തു ചെന്നു.
ഹി അഗൈൻ വെന്റ് ഔട്ട് ടു ദ ജൂസ്.
അപ്പം പുറത്തു വന്നു, പിന്നെയും പുറത്തു ചെന്നു. അതിന്റെ അർത്ഥം ഇടയ്ക്കൊന്ന് അകത്ത് കയറിയായിരുന്നു അല്ലേ?
ഹി കെയിം, ഹി വെന്റ് ഔട്ട് വൺസ്, ദെൻ ഹി വെന്റ് ഇൻ അഗൈൻ, ആൻഡ് ദെൻ കെയിം ഔട്ട് അഗൈൻ.
ആ, അത് കഴിഞ്ഞിട്ട് അതിന്റെ 19:4 വായിച്ചു.
Let's read 19 verse 4.
പിന്നെയും പുറത്തു വന്നു.
Pilate then went out again.
വീണ്ടും 9 വാക്യം നോക്കി.
Read verse 9 of 19.
പിന്നെയും അകത്തു ചെന്നു.
He went again into the praetorium.
പിന്നെ 13 വാക്യം വായിച്ചു.
Verse 13.
പുറത്തു കൊണ്ടുവന്നു.
After hearing these words, Pilate brought Jesus out.
പീലാത്തോസ് അകത്തും പുറത്തുമായിട്ട് പോയി. കർത്താവരുടെ ഇങ്ങനെ നിൽക്കി.
വി സീ പൈലറ്റ് റഷിംഗ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഹിസ് പ്രെറ്റോറിയം. ഔർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് സ്റ്റാൻഡിംഗ് ഫോർ.
ഇതൊരു അധികാരിയുടെ രീതിയൊന്നും അല്ല കാണുന്നത്. എന്തുവാ ഇവിടെ ഈ പീലാത്തോസ് കടന്ന് നെട്ടോട്ടം ഓടുകയാ, അധികാരമില്ലാത്തവനായി, അധികാരം ചോർന്നു പോയവനെ പോലെ നിൽക്കുകയാ.
What we see here is not the doings of a man with authority. It is what we are seeing is a man whose authority has already gone from him.
അത് കഴിഞ്ഞിട്ട് പീലാത്തോസിന്റെ ചോദ്യങ്ങളുണ്ട്.
Let us look at the questions of Pilate.
പീലാത്തോസ് ചോദിക്കുകയാണ് യോഹന്നാൻ 18:29.
In John 18:29 we look at his question.
ആ, എന്ത് കുറ്റം ചോദി? അതായത് ക്രിമിനല് പറയുകയല്ല, ക്രിമിനല് വാദിക്കുന്നില്ല, പക്ഷെ പീലാത്തോസ് കടന്ന് വാദിക്കുക.
It is Pilate who is just trying to argue. He is asking, what accusation do you bring against this man?
അപ്പം അവർക്ക് പറയാൻ ഉത്തരവില്ല എന്നിട്ട് അവരെന്തോ പറഞ്ഞു നോക്കിക്കെ.
When they were short of an answer, look at their what they are saying.
ആ, ആ കുറ്റക്കാരല്ലായിരുന്നു, ഞങ്ങൾ കൊണ്ടുവരത്തില്ലായിരുന്നു, ഇങ്ങനെയാണോ പറയേണ്ടത്?
If you were not an evil doer, we would not have given him to you.
അതായത് നമ്മൾ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ആ എന്നാണോ പ്രശ്നം? പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ വരികയല്ലായിരുന്നു എന്ന് വെച്ചാൽ പറയാൻ പ്രശ്നമൊന്നും ഇല്ല. അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പ്രൂവ് ചെയ്യാൻ മേലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ they had nothing to say about the Lord, which is ഓഫ് സം കണ്ടന്റ്.
Here what we see is that there was no firm complaint against the Lord Jesus Christ.
Adu kanjitta Pilatus rakshapadanayittu 31 il endu parayunnu nokike.
Let us look at verse 31 where Pilate is trying to escape.
മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു.
Therefore the Jews said to him, it is not lawful for us to put anyone to death.
ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എന്റെ ഹൃദയം മുഴുവൻ നിങ്ങൾ അറിയുകയാണ്, പക്ഷേ ഞാൻ ഇവിടെ വെച്ച് അങ്ങ് നിർത്താൻ ആഗ്രഹിക്കുകയാണ്.
There are so many things for me to say, my hearts are welling with thoughts, but I would like to end here.
എന്നാൽ പീലാത്തോസിന്റെ അവസാനത്തെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം.
Let us look at the last words of Pilate.
അതിന്റെ മത്തായി 27
Matthew chapter 27
22 നോക്കിക്കേ.
Verse 22.
ആ ക്രിസ്തു എന്ന യേശുവിനെ ഞാൻ എന്ത് ചെയ്യേണ്ടിയോ, ആ ആ ജഡ്ജിനെ ഒന്ന് നോക്കിക്കേ. ജഡ്ജ് മുഴുവൻ ഓഡിയൻസിനോട് ചോദിക്കുക, അപ്പൊ ഞാൻ എന്തോ ചെയ്യണോ എന്നാണ് നിങ്ങൾ ഈ പറയുന്നേ.
ജസ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദി സിറ്റുവേഷൻ ഓഫ് ദി ജഡ്ജ്. ഹീ ഈസ് ആസ്കിംഗ് വാട്ട് ഷാൽ ഐ ദെൻ ഡു വിത്ത് ജീസസ്.
അവനെ ക്രൂശിക്കാൻ അവർ ആർത്തു പറഞ്ഞു.
ആൻഡ് ദേ ക്രൈഡ് ഔട്ട് സെയിങ് ലെറ്റ് ഹിം ബി ക്രൂസിഫൈഡ്.
അപ്പൊ വീണ്ടും പീലാത്തോസ് 23 പറയുക.
ആൻഡ് അഗൈൻ ഇൻ വേഴ്സ് 23 പൈലറ്റ് സേസ്,
എന്തോ പറയുന്നേ, അവൻ എന്ത് ദ്രോഹം ചെയ്തു, നിങ്ങൾ എന്നോട് ഇത്ര ദ്രോഹം ചെയ്യാൻ അവൻ എന്ത് ദ്രോഹം ചെയ്തു എന്ന് പീലാത്തോസ്
പറയുകയാണ്.
കർത്താവിന് സങ്കടം തോന്നി എന്ന് ഞാൻ
ചിന്തിക്കുക.
ഞാൻ എന്റേതായ രീതിയിൽ പറയുക, കർത്താവ് എന്ത് പറഞ്ഞു.
കർത്താവ്
പീലാത്തോസിനോട് ഈ പകത്തും പുറത്തും പോകുന്ന അവൻ എന്തോ തെറ്റ് ചെയ്തു, ഞാൻ എന്തോ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടപ്പം കർത്താവ് പറഞ്ഞു പീലാത്തോസിനോട്, പീലാത്തോസേ
when Pilate was witnessing how the Lord Jesus was witnessing how Pilate was rushing in and out trying to defend the Lord Jesus Christ, perhaps the Lord would have called him near.
നീ അറിയാത്ത ഒരു അധികാരം ഞാൻ നിനക്ക് പറഞ്ഞു തരാം.
I will make known to you an authority which you are not aware of.
പീലാത്തോസ് കണ്ണും വായും ഒക്കെ തുറന്നു നോക്കി കാണും, ഞാൻ അധികാരമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, കർത്താവേ എന്ത് അധികാരം.
Pilate would have been awed at that statement. He would have said that I am running hither and thither without authority. What authority are you going to reveal?
19:11 കർത്താവ് പറയുകയാണ്, എന്റെ പിതാവ് തന്ന ഒരു അധികാരം നിനക്കുണ്ട്.
In John chapter 19 verse 11 Lord says there is an authority that has been bestowed upon you by God the Father.
അത് പറഞ്ഞപ്പോഴത്തേക്ക് പീലാത്തോസ് ഉടനെ എന്തോ ചെയ്തെന്നറിയോ? 12 വാക്യം.
Let's look at verse 12. When he heard this statement, what did Pilate do?
ഇതു നിമിത്തം, അത് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നല്ലതാ, ഫ്രം ദൻ ഓൺ പൈലറ്റ് സോട്ട് ടു റിലീസ് ഹിം. അത് നിമിത്തം അപ്പൊ തൊട്ട്, ദൻ ഓൺ സോട്ട് എന്ന് വെച്ചാൽ എന്താ, തപ്പി നടന്നു, ഇവനെ എങ്ങനെയെങ്കിലും വിട്ടേ പറ്റൂ, ഇവൻ മനുഷ്യപുത്രൻ, ഇവൻ ദൈവപുത്രൻ, ഇവൻ പറയുകയാണ് എന്നെ കൊല്ലാൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ടെന്ന്. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ഞാൻ വിചാരിക്കുന്നത് പീലാത്തോസ് അന്ന് വിധിക്കപ്പെട്ടു, കർത്താവല്ല പീലാത്തോസ് ആണ് അന്നത്തെ വിക്റ്റിമായി തീർന്നത് ഞാൻ ചിന്തിക്കുക.
We see when he heard those words we read that from then on Pilate tried to set him free. Perhaps we can say that it was not Lord Jesus Christ who was a victim that day, it was Pilate who became a victim that day.
Oh, ivane tagarkkan pidavine manasayathu chummaadano.
Oh, is it a simple matter that it pleased God to bruise him?
Oh, paapam illathavan, paapam cheyathavan, paapam ariyathavan,
the one who did no sin, one who knew no sin, and one in whom there was no sin.
Marnathinte munpil polum enne prathi ഷാഡോ ഓഫ് ടേർണിംഗ് എന്ന് വെച്ചാൽ, ഞാൻ മൂവി ചെയ്യുമ്പോൾ ഷാഡോ ടേൺ, അതായത് അവന്റെ മനസ്സിലെങ്ങും ഒരു മാറ്റം, എന്നെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു ചലനവും അവനില്ലായിരുന്നു.
We see even in the gravest danger at the face of death he did not even show a shadow of turning with regards to saving me.
അവനല്ലയോ നമ്മുടെ അനുഗ്രഹം.
Is he not our real blessing?
ഓ, അവൻ നമ്മുടെ ട്രോഫി അല്ലയോ.
Is he not our trophy?
പ്രൊമോഷൻ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ പറയും, ബ്രദറെ ഒരു പാർട്ടി ഡിയോ ആണെന്നൊക്കെ പറയും അല്ലേ.
When we get a promotion we ask for parties from our brothers.
സത്യം പറയാ പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തുവിനെ കിട്ടിയതിന് നിങ്ങൾ ഒരു മാന്യമായ നിലയിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ?
Tell me truly brethren, after having received the Lord Jesus Christ into you, have you celebrated it in an worthy manner?
A party is due.
I would say that a party is due.
നിങ്ങളെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ.
Rejoice, for your names are recorded in the book of life.
മറ്റൊന്നിനെയും കഴിയുമെങ്കിൽ അനുഗ്രഹം എന്ന് പറയാതിരിപ്പീൻ.
Please do not say a blessing for anything else.
വേറെ കൂടുതലുകൾ തപ്പാതെ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ.
Do not seek in the different tense, but give ear to the one in whom the God is pleased.
ദൈവനാമത്തെ പ്രമാണമാകട്ടെ.
May God's name be glorified.